ഇന്നലെ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത് ഇതാണ്, നിങ്ങളുടെ ആശയവിനിമയം ചെയ്ത് ഞാൻ തുടങ്ങിയത് ഇതാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ 5-ാം അധ്യായത്തിൽ ആദമിന്റെ വംശാവലി നമ്മൾ കാണുന്നു. ആ ആദമിന്റെ വംശാവലി കാണുമ്പോൾ ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദം ഹവമാർ പാപം ചെയ്ത് ദൈവസാദൃശ്യത്തെ മലിനസ്വപ്പെടുത്തി. അതുകൊണ്ട് 5-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, അങ്ങനെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ സ്വന്തം സ്വരൂപത്തിൽ പിന്നെന്ത് ചെയ്യാൻ തുടങ്ങി, തന്റെ മക്കളെ സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വായിക്കുന്നു 5-ാം അധ്യായത്തിൽ. അങ്ങനെ പരാജയത്തിന്റെ മലിനമാക്കി കളഞ്ഞ ദൈവസ്വരൂപത്തിന്റെ പ്രതീകം നമുക്ക് ആദമിന്റെ വംശാവലിയിൽ പഴയ നിയമത്തിൽ കാണുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, പഴയ നിയമത്തിൽ ഏത് തിരുവെടുത്ത് നോക്കിയാലും പാപവും പാപികളെ നമ്മൾ കണ്ടുമുട്ടും. ശരിയല്ലേ? പഴയ നിയമത്തിൽ ഏത് ഭാഗത്ത് നോക്കിയാലും പാപത്തെയും കാണാം പാപികളെയും കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് യേശു ക്രിസ്തുവിന്റെ വംശാവലിയാണ്. ആ യേശു ക്രിസ്തുവിന്റെ വംശാവലി വ്യക്തമാക്കുന്നത് മരണമല്ല ജീവനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. റോമാലേഖനം 6:23 നമ്മൾ വായിച്ചു, അവിടെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൽ കാണുന്ന വംശാവലി യേശുവിന്റെ വംശാവലിയാണെങ്കിൽ മരണമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജനിപ്പിച്ചു ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തിനാ ആ വംശാവലിയുമായി ക്രിസ്തു വന്നത്? പടിനിയമത്തിൽ ആദം ഹവമാർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം ക്രിസ്തുവിലൂടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയ സ്തോത്രം. അതിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അതോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്, ആ മതത്തിനെല്ലാം സ്ഥാപകന്മാരുണ്ട്. ഒരു കാര്യം പക്ഷേ വ്യക്തമായി നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, ആ മതസ്ഥാപകന്മാരെ കുറിച്ച് വേണ്ടവണ്ണം അറിയാതെ തന്നെ മരണ ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് മതവിശ്വാസിയായി ജീവിക്കാൻ മറ്റു മതങ്ങളിൽ കഴിയും. മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ അറിയാതെ തന്നെ ഒരു മുസ്ലിമായി ജീവിക്കാം. ഹിന്ദു മതത്തിൽ അതിൽ ഒരു പ്രത്യേക ഒരു ഒരു ഫൗണ്ടറി ഇല്ല അതിൽ. പക്ഷെങ്കിൽ അവരെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയാതെ തന്നെ ഒരുവൻ ഹിന്ദുവായി ജീവിക്കാം. ഞാൻ കഴിഞ്ഞ വർഷം ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാം. എ മോണോതിസ്റ്റിക് ക്യാൻ ബി എ ഹിന്ദു, എ പോളിതിസ്റ്റിക് ക്യാൻ ബി എ ഹിന്ദു, എ പാന്തിസ്റ്റിക് ക്യാൻ ബി എ ഹിന്ദു, ഈവൻ എത്തിസ്റ്റിക് ക്യാൻ ബി എ ഹിന്ദു എന്ന് വേറെ പറയാറുണ്ട്. ഒരു ഏകദൈവ വിശ്വാസിക്ക് ഹിന്ദുവായിരിക്കാം, ഒരു ബഹുദൈവ വിശ്വാസിക്കും ഹിന്ദുവായിരിക്കാം. ഇനി അതൊന്നുമല്ല പോളിതിസം, സോറി പാന്തിസം എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലൊക്കെ അത് അങ്ങനെ ഹിന്ദുമത്തിൽ വിശ്വാസമുണ്ട്. തൊടിയിൽ തുരുമ്പിലെല്ലാം ആരുണ്ട്? ദൈവമുണ്ട്, വസ്തുമായ ദൈവം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്കും ഹിന്ദുവാകാം. ഇനിയൊന്നും വേണ്ട, ഒരു നിരീശ്വരനും ആരായിരിക്കാം? ഹിന്ദുവാകാം. അതാണ് ഹിന്ദുമതത്തിന്റെ സ്ഥിതി. ഒരു കടപുഷ്പം പോലെ എല്ലാ തത്വസംഹിതകളെയും ചിന്തകളെയും വ്യത്യസ്തതകളെയും വൈരുദ്ധ്യങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു മത ദൈവങ്ങളെയും അവരുടെ സ്വഭാവവും രീതികളും അറിഞ്ഞില്ലേലും ഒരു ഹിന്ദുവിന് ഹിന്ദുവായിട്ട് ജീവിക്കാം. ഇസ്ലാമിലതാണ്, ബുദ്ധിസത്തിലതാണ്, ലോകത്തിലെ ഏത് മതം നിങ്ങൾ എടുത്തോളും അതിന്റെ സ്ഥാപകന്മാരുടെ ജീവിതം വ്യക്തമായി കൂലങ്കുശമായി പഠിക്കാതെ തന്നെ ഒരു വിശ്വസ്ത മത വിശ്വാസിയായിട്ടിരിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രമാണം അതല്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ചിന്ത അതിന്റെ ഫൗണ്ടറായ യേശു ക്രിസ്തുവിനെ അറിയുകയും യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ വിജയമുള്ളൂ. അല്ലാത്തർക്കും ക്രിസ്ത്യാനിയായിരിക്കാം. അതിന്റെ പേരാണ് നോമിനൽ ക്രിസ്ത്യൻ, പിന്നെ പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകാൻ. പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് അതായത് ക്രിസ്ത്യ വിശ്വാസിയാണെന്ന് അഭിമാനിക്കുക, നോമിനൽ ക്രിസ്ത്യൻ, നാമധേയ ക്രിസ്ത്യാനിയായിട്ടിരിക്കാം, ഒരു ഗുണവുമില്ല. ഞാൻ മലപ്പുറത്ത് ഇങ്ങനെ പറയാറുണ്ട്, പണ്ടൊക്കെ ഈ തെക്ക് നാടുകളിൽ നിന്നൊക്കെ മലപ്പുറം അല്ല മലബാറിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഈ നമ്മുടെ തെക്കിലെ ഭാഷയാണ് എലി എന്ന് പറയലേ, എലി, ഒരു എലിയിലെ ഒരു കത്തിയും ഇപ്പുറത്തൊരു കുപ്പിയും കഴുത്തേലൊരു കുരിശും, ഇവിടെ ഒരു കത്തിയും ഇപ്പുറത്തൊരു കുപ്പിയും. കത്തി എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കാൻ പോകുന്നത്, കാരണം കുടിയൊരു മേഖലയല്ലേ, അവിടെയൊക്കെ അടിക്കടിയും വെല്ലുവിളിക്ക് വെല്ലുവിളിയും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് മലബാറിലെ ക്രിസ്ത്യാനത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. കത്തിയും കുപ്പിയും കുരിശും ഇതാണ് ചേർന്ന് വരുന്നത്. അതൊരു ക്രിസ്ത്യാനത്വമല്ലേ? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പറയുമ്പോൾ അടുത്ത കാലഘട്ടം വരെ അബ്ഗാരി കോൺട്രാക്ടറായി മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് അപ്പച്ചൻ എന്നൊരാളാണ്, ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതും നാമധേയ ക്രിസ്ത്യാനിത്വമാണ്. പക്ഷെങ്കിൽ അത് ശരിയായ ക്രിസ്ത്യാനത്വം അല്ല, അത് ക്രിസ്തു മതമാണ്. പൗലോസിനോട് ചോദിച്ച പൗലോസ്ലീഹ പറയും, മതഭേദമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എന്റെ മാർഗപ്രകാരം. ശ്രദ്ധിക്കണം, അതാണ് ശരിക്കും ക്രിസ്ത്യാനത്തിന്റെ വ്യത്യാസം. എന്താ മതഭേദം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്റെ മാർഗപ്രകാരം, ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ചെയ്യുന്ന സുവിശേഷം. പൗലോസ്ലീഹ പറയുന്നു, റോമൻ സമൂഹത്തിനും യവന സമൂഹത്തിനും അത് യഹൂദന്മാർക്ക് ഒരു മതഭേദമാണ്, നിങ്ങൾ വിശ്വസിക്കാത്ത മറ്റൊരു മതമാണ് ഞാൻ പ്രസംഗിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന് വ്യത്യസ്തമായ സമാന ചിന്തയുള്ള ഒരു മതമല്ല ഇത്, ഇതൊരു മാർഗമാണ്. ഹല്ലേലൂയ. മതഭേദമെന്ന് ചിന്തിക്കുന്ന എന്റെ മാർഗം, മാർഗം വേ ഓഫ് ലൈഫാ അല്ലെ. സുവിശേഷീകരണത്തിൽ ഇങ്ങനെയുണ്ട്, ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം എന്നൊരു സ്ഫുരണമുണ്ട്. ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം സുവിശേഷീകരണത്തിൽ 3 P's എന്ന് പറയും. അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കും. മിഷൻ ഓഫ് ദ ചർച്ച് എന്ന ഭാഗം ഞാൻ എടുക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞോട്ടെ. 3 P's, പ്രസൻസ്, പ്രൊക്ലമേഷൻ ആൻഡ് പെർസുവേഷൻ. പ്രസൻസ്, ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, സുവിശേഷീകരണത്തിൽ ശബ്ദം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വരുമ്പോൾ മാത്രം വാക്ക് ഉപയോഗിച്ചാൽ മതി. വെരി പ്രസൻസ്, അതെന്താ അത്? അത് വിറ്റ്നസ്സാണ്, അതൊരു വിറ്റ്നസ്സാണ്. വെരി പ്രസൻസ്. നമ്മൾ ബസ്സിൽ അനങ്ങായിരുന്നേ, നമ്മുടെ ഭാവവും നമ്മുടെ ഒരുപക്ഷെങ്കിൽ നമുക്ക് പ്രത്യേകം നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഉപദേശിമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്, പറഞ്ഞാൽ കാണും സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയത്തക്കവണ്ണം ഹൗ വി പ്രസന്റ് അവർ സെൽഫ് ടു ദ സൊസൈറ്റി, ലോകത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെ നമ്മൾ എത്തനെ പ്രസന്റ് ചെയ്യുന്നു എന്ന് വലിയ പ്രധാന കാര്യമാണ് പ്രസൻസ്. രണ്ട്, പ്രൊക്ലമേഷൻ. പ്രസൻസ് മാത്രം പോരാ, മിണ്ടാതിരുന്ന നമ്മൾ സൈലന്റ് ഇവാഞ്ചലിസം മാത്രം നടത്തിയാൽ പോരാ, ശബ്ദം പറയണം അല്ലേ. തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നത് അഖായയിലും മക്കദോനിയിലും അല്ല, ലോകത്തൊക്കെയും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായി തീർന്നിരിക്കുന്നു. മാതൃക ജീവിതം വേണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ നിങ്ങളിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നത്, അപ്പോൾ അവിടെ പ്രൊക്ലമേഷൻ ഉണ്ട്. 3, പെർസുവേഷൻ. അതൊരു ഫോഴ്സ്ഫുൾ അല്ല എങ്കിലും കർത്താവിനെ സ്വീകരിക്കത്തക്കവണ്ണം ഒരു വ്യക്തിനെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുന്ന പെർസുവേഷൻ എന്നൊരു ഭാഗങ്ങൾ. 3 P's സാധാരണ ഇവാഞ്ചലിസ്റ്റ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് നോമിനൽ ക്രിസ്ത്യൻസ് ആയിട്ടും ജീവിക്കാൻ കഴിയും, പക്ഷെ അത് ക്രിസ്ത്യാനത്വം അല്ല, അത് ക്രിസ്തു മതമാ, ക്രിസ്തു മതമാ. നമ്മൾ ക്രിസ്തു മതത്തിന്റെ ഭാഗമല്ല. ക്രിസ്ത്യാനത്വം, ദാറ്റ്സ് വേ ഓഫ് ലൈഫ്, അത് മാർഗമാ, മാർഗം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആ മാർഗക്കാര് അല്ലേ, ഡമസ്കോസിലുള്ള മാർഗക്കാർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വലിയ മാതൃകയാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് എന്താണ്? ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും അല്ല ക്രിസ്ത്യാനത്വം. അപ്പൊ ക്രിസ്ത്യാനത്വം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നു, യേശുവിനെ പോലെ സംസാരിക്കുന്നു, യേശുവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ ക്രൂശിക്കുന്ന സന്ദർഭത്തിൽ കൂടിയുന്ന ആൾക്കാർ, നിന്റെ ഉച്ചാരണം പോലും തെളിവാക്കുന്നു നീ കർത്താവിന്റെ ശിഷ്യനാണ്. ഈവൻ ദ സൗണ്ട് ആൻഡ് ഈവൻ ദ സ്പീച്ച് ഈവൻ ദ ആക്സെന്റ് എന്നാണ് പറയാം, ആക്സെന്റ്, നമ്മുടെ ഉച്ചാരണം പോലും അത് തെളിയിക്കണം. അപ്പൊ ആ രീതിയിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിക്കുന്നതാണ് ക്രിസ്ത്യാനത്വം. ആ അർത്ഥത്തിലാണ് പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനത്വം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ്, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ, കർത്താവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവവും നമ്മളും തമ്മിൽ ഏകീഭവിക്കുന്ന അനുഭവമാണ് ക്രിസ്ത്യാനത്വം. അതാണ്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചത്. അവസാനം വന്നിട്ട് യേശുവിനെ മനസ്സിലാക്കുവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ, ക്യാരക്ടറിനെ രണ്ട് പദത്തിൽ കൊള്ളിച്ചു എന്ന് പറഞ്ഞു, ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? കർത്താവിന്റെ മുഴു ജീവിതവും ഒരു ഭാഗത്ത് കരുണയും സ്നേഹവും ആകൃതിയും ഉള്ളതാണെങ്കിൽ മറുഭാഗത്ത് വിശുദ്ധിയുടെ, ഉപദേശ സിദ്ധിയുടെ, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിന്റെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തിരുന്നു? ഒരുപോലെ സമ്മേളിച്ചിരുന്നു, വ്യത്യസ്തമാക്കിക്കുവാൻ കഴിയാത്ത രീതിയിൽ. ഇന്ന് കരുണയും നാളെ സത്യവുമല്ല, ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഇൻസെപ്പറബിളായി, ദ ഈക്വൽ ആൻഡ് പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ കൃപയും സത്യവും രണ്ടാശയമാണ്. അനുകമ്പയുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗം, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു ഭാഗം, ഇതിന്റെ രണ്ടും കൂടെ ചേർന്നുള്ള അനുഭവമായിരുന്നു യേശു ക്രിസ്തു. എന്തിനാണെന്നറിയാമോ? ആ ക്യാരക്ടർ, ആ ക്യാരക്ടർ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരുന്നത്. ലോകത്തോടൊരു ഭാഗത്തെ കരുണയും സ്നേഹം ഉണ്ടാകണം, ദയ ഉണ്ടാകണം. കരുണയും സ്നേഹം കൊടുക്കുന്ന സമയത്ത് കരുണ ചിരിക്കാൻ നമുക്ക് അറിയില്ല. മറുഭാഗത്ത് അങ്ങനെ കരുണയും സ്നേഹം കാണിച്ച് എല്ലാത്തുമായി കോംപ്രമൈസ് ചെയ്യുന്ന അനുഭവമല്ല. വി ഹാവ് ടു കീപ് അവർ ക്രിസ്ത്യൻ ഐഡന്റിറ്റി, നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വം സൂക്ഷിക്കണം. അതാണ് സത്യത്തിന്റെ, വിശുദ്ധിയുടെ, ഉപദേശത്തിന്റെ, സത്യസ്ഥിതിയുടെ, സത്യമെന്ന ഭാഗം. ഇത് രണ്ടും കൂടെ ചേർന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമുക്കും കഴിയും. അതാണ് നമ്മൾ, ഇതൊക്കെ ആണ് സത്യത്തിൽ ക്രിസ്ത്യാനത്വത്തിന്റെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ കാതലായ ചിന്ത. ഇത്രയും ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? പറ.
ഞാൻ ഹൃദയംഗമായി ചോദിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കണം, ഇത് ബൈബിൾ സ്റ്റഡിയാണ്, ഇത് ക്രൂസൈഡ് ഒന്നുമല്ല, ക്രൂസൈഡ് സ്വാത്ര ഹല്ലേലൂയ ഇവിടെയും പറയണം കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കാറുണ്ട്, ബൈബിൾ സ്കൂളിൽ പറയാറുണ്ട്, ബഹളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ചങ്കുപൊട്ടിയൊക്കെ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ബുദ്ധി നല്ല ഈ തലേന്ന് തലകെട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ ഈ ഇവിടുന്ന് ഹൃദയത്തിൽ വന്നിട്ട് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അല്ല നിങ്ങൾ ചിന്തിച്ചേക്കരുത്, എന്നെ ചിന്തിച്ചേക്കരുത്, എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. ഒരിക്കലും ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയിലേക്ക് പറയല്ല, അത് ഹൃദയത്തിൽ കൂടെ വന്നിട്ടാണ് പറയുന്നത്. ഹാർട്ട് ടു ഹാർട്ട് പകർച്ചയെന്നോ റിലേഷൻഷിപ്പോ ഒക്കെ അതിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, പറയണം. പറ നമ്മൾ ഇത്രയൊക്കെ ഒന്നിച്ചു കൂടി കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്, ഒന്നും മനസ്സിലാകാൻ പോകാൻ പാടില്ല. എനിക്ക് ഭയങ്കര അകൃത്യത്തിൽ വലിയ വേദന ഉണ്ട് ആ കാര്യത്തിൽ. എന്തെങ്കിലും മനസ്സിലാകാതെ ആരും പോകരുത്. ഈ മീറ്റിംഗ് വന്ന് ക്രമീകരിച്ചു വന്നു പോയെന്ന് വരാൻ പാടില്ല. ഇത് ഗ്രഹിക്കണം നന്നായിട്ട്. ഞാൻ എന്തെങ്കിലും അതിനകത്ത് കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ ക്രമീകരിക്കണമുണ്ടെങ്കിൽ എന്നോടും പറയണം, നോ പ്രോബ്ലം. ഇതിലുണ്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നലെ പഠിച്ചതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. രണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ഞാൻ അതുകൊണ്ട് സമ്പൂർണ്ണ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല. എന്നാൽ ഓൺ ദ സ്പോട്ടിൽ വെച്ച് പറയാൻ കഴിയുന്ന കാര്യം അങ്ങനെ തന്നെ പറയും. ഒരു പക്ഷേ റെഫർ ചെയ്ത് പറയാൻ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം പറയും. അതാണ് എൻ്റെ ശീലം, തെറ്റൊരിക്കലും പറയില്ല, തെറ്റ് പറയില്ല ഒരിക്കലും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിച്ച കാര്യത്തിലോ ഇല്ല, നിങ്ങൾക്ക് ഒരു കാര്യം നാളുകളായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബിബ്ലിക്കലി അല്ലെങ്കിൽ വേറെ എന്ത് ആയിരുന്നാലും നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, നോ പ്രോബ്ലം, ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഒരു ഉല്ല ചർച്ചയ്ക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചു സമയം നമ്മൾ ഒരു പക്ഷേ കണ്ടെത്തേണ്ടി വരും. കൂളി ചർച്ചയ്ക്ക് നീണ്ട ചർച്ച ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പറയണം. ചിലത് എനിക്ക് കുറിച്ച് തരാം. ഇന്നലെ പഠിച്ചതുമായ ബന്ധത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ, പറ എന്തെങ്കിലും. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ ഗ്രഹിക്കാൻ പെട്ടെന്ന് കഴിയാതിരുന്ന കാര്യമുണ്ട്. നാല് സുശേഷകന്മാരുടെ കാര്യം പറഞ്ഞു, അതിൽ വ്യത്യാസം ഉണ്ട്, പക്ഷേ എന്തില്ല, വൈരുദ്ധ്യമില്ല. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടാണ്, കാര്യമൊന്നുമില്ല. കാരണം നാല് സാക്ഷ്യം നാല് വ്യത്യസ്തം ഉണ്ടായിരിക്കണം. അതിനാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞത്. അല്ലെ, ഫോട്ടോ കോപ്പി അല്ലേ? നാല് സാക്ഷികളാണ് യേശുവിന്റെ ശുശ്രൂഷ, നാല് സാക്ഷികളാണ്. അക്കൗണ്ടിൽ വ്യത്യാസമുണ്ട്, അക്കൗണ്ടിൽ വ്യത്യാസമുണ്ട്, ഉണ്ടാകണം. അതാ സാക്ഷ്യത്തിന്റെ പ്രത്യേകത. പക്ഷെങ്കിൽ എന്തില്ല, വൈരുദ്ധ്യമില്ല. ഒന്നൊന്നിനെതിരല്ല, ചേർന്ന് വെക്കുന്നതാണ്, പൂരകങ്ങളാകുന്നത് ചേർന്നിരിക്കുമ്പോൾ. ഓക്കെ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടോ? ഏ പറഞ്ഞു പറഞ്ഞു. ആ ഓക്കെ, അതെ അതെ അതെ. മനസ്സിലാക്കുന്ന കൊച്ചുകുട്ടികൾ പാപം ഉണ്ടോന്നുള്ള എല്ലാ മനുഷ്യരും ഇപ്പൊ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തെ സത്യമല്ല ഉച്ചയ്ക്ക് നിന്ന് 51-ാം സംഘത്തിന് 6-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞനുസരിച്ച് ലോകത്തിൽ സകല മനുഷ്യരും ഇൻബോൺ നേച്ചറായി പാപത്തിലാണ് പിറക്കുന്നത്. എല്ലാ മനുഷ്യരും ഇൻബോൺ നേച്ചറായിട്ട് പാപത്തിന്റെ സ്വഭാവം അതോടുകൂടിയാണ് പിറക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും, അതുകൊണ്ട് ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും ലംഘനത്തിൽ അകപ്പെട്ടു എന്ന രീതിയിൽ എല്ലാ മനുഷ്യരും പാപം കൊണ്ടാണ് പിറക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണമെന്നുണ്ട് കാര്യങ്ങളുണ്ട്, ഇനി ഉണ്ടെന്നുള്ളതിന് തെളിവ് പറയാം. നമ്മുടെ കൊച്ചുകുട്ടികൾ, 1 വയസ്സോ 1.5 വയസ്സോ വയസ്സുള്ള കുട്ടികൾ, അവർ നടക്കുന്നു വിചാരിച്ചു, നിങ്ങളെ നടന്നിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കാലെവിടെയോ മുട്ടി, കസേരയിൽ മുട്ടി, മേശയിൽ മുട്ടി, കട്ടിലിൽ മുട്ടി, അല്ലെ എവിടെയെങ്കിലും മുട്ടി, ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ അമ്മ അങ്ങോട്ട് ചോദിച്ചെന്ന് പറഞ്ഞു, എന്റെ മോനെ എവിടെ മോനെ നിന്നെ കാലിടിച്ച്, മമ്മി അടിക്കാവില്ലെന്ന് പറഞ്ഞിട്ട് കാലൊന്ന് തിരുമ്മിട്ട് എവിടെ ഇരുന്നു, അപ്പൊ എവിടെ ഇരിച്ചെന്ന് ചോദിച്ചപ്പോ ചൂണ്ടിക്കാണിച്ചു, മേശരയോ കട്ടിലിൽ എവിടെയോ മൂലയിലോ. അപ്പൊ അവിടെ രണ്ടടി കൊടുത്തു. രണ്ടടി കൊടുത്തപ്പോ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ കൊച്ചുകുട്ടി എന്ത് ചെയ്തു, കരച്ചിൽ നിർത്തി. നിങ്ങൾ പറ എന്തുകൊണ്ടാണ് കരച്ചിൽ നിർത്തിയത്, വേദന പോയോ? പ്രതികാര ചിന്ത, ഇൻബോൺ നേച്ചറായി സിന്നിന്റെ ഒരു ഒരു പ്രതിഫലനമാണ്. അപ്പൊ എല്ലാ കുട്ടിയിലും അതൊരു പ്രതികാര ചിന്തയാണ്, റിവെഞ്ച്. കാരണം വേദന പോയില്ലെങ്കിലും അപ്പുറത്തൊന്ന് കൊടുത്ത് പറഞ്ഞു സംതൃപ്തി, അതും സിന്നിന്റെ ഒരു ഒരു കൊച്ചു ഘടകമാണ്. അപ്പൊ എല്ലാ വ്യക്തിയിലും ഇൻബോൺ നേച്ചർ ഉണ്ട്. ഇനി പ്രധാന കാര്യത്തിലേ പറയാൻ പോകുന്നത്, എന്നാൽ തെറ്റും ശരിയും ബോധ്യമാക്കി, എന്നിൽ പാപമുണ്ട് തെറ്റുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി, പാപത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ പാപത്തിന് വേണ്ടി മരിച്ചു, അത് ഞാൻ വിശ്വസിക്കണം സ്വീകരിക്കണം എന്ന് തെറ്റും ശരിയും ബോധ്യമാക്കി തിന്മ തള്ളി യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് മരിക്കുന്ന ഒരു കുട്ടിയും നരകത്തിൽ പോകത്തില്ല. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, നിരീശ്വരന്റെ ആയിക്കോട്ടെ, ഏത് മനുഷ്യന്റെ ആയിക്കോട്ടെ. കാരണം തെറ്റും ശരിയും ബോധ്യമായി തിന്മ തള്ളി യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പ്രായം ബോധമാകുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞിന്റെയും ആത്മാവ് നിത്യനരകത്തിന് ഇപ്പോ അവകാശിയല്ല. യേശുക്രിസ്തു ആ കാര്യം പറഞ്ഞിട്ടാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വ്യക്തമാക്കിയത്. തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ
ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം. ഞാൻ ആരാ വലിയവൻ ആരാ വലിയവൻ എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കർത്താവ് ഒരു കുഞ്ഞിനെ എന്ത് ചെയ്തു? നടുക്കെടുത്തെടുപ്പിച്ചു. തിരി ഇതുപോലെയാകുക. പിന്നെ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം. അപ്പൊ ഇതിലൂടെ വ്യക്തമാകുന്നത് തെറ്റുതള്ളി സത്യം സ്വീകരിക്കുവാൻ പ്രായമാകുന്നതിന് മുമ്പ് മരിക്കുന്ന ഒരു കുഞ്ഞും നിത്യത നഷ്ടപ്പെടുകയില്ല, ഏത് കുടുംബത്തിലും ചേരായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം പറയാം, ബാക്കി കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും ജന്മപാപത്തിന്റെ ശിക്ഷ എന്നൊരു സംഗതി ഉണ്ടല്ലേ. ജന്മപാപം കർമ്മപാപം മനസ്സിലാവുന്നുണ്ടോ? വഹിക്കലൊക്കെ എല്ലാവരും ഉണ്ടാണേ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ജന്മപാപം കർമ്മപാപം, ജന്മപാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടുകൂടി നീങ്ങിപ്പോയി. ജന്മപാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ ക്രൂശമരണത്തോടുകൂടി നീങ്ങിപ്പോയി. നമ്മൾ ആരും ആദം ഹവ്വയുടെ കുടുംബത്തിൽ പിറന്നു എന്ന കാരണത്താൽ ഇനി ആരും ശിക്ഷിക്കപ്പെടുകയില്ല. മറിച്ച് കർമ്മപാപം തെറ്റും ശരിയും ബോധ്യമാകാൻ പ്രായമായി ശരി തള്ളി തിന്മ ചെയ്തു തുടങ്ങുന്ന കാലം മുതൽ നമ്മളിൽ മനസ്സ വാച കർമ്മണ, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമുക്ക് വരുന്ന തെറ്റിന് ശിക്ഷയുണ്ട്. അതിനാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കർത്താവിന് വേണ്ടി നമ്മൾ ഹൃദയം കൊടുക്കേണ്ടത്. അത് കർമ്മപാപത്തിന്റെ പരിഹാരമാണ്. ജന്മപാപം പോയില്ല, ജന്മപാപത്തിന്റെ ശിക്ഷ ക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടുകൂടി. നമ്മൾ ആരും അധഹവുമാരുടെ കുടുംബത്തിൽ പിറന്നുകൊണ്ട് നമ്മൾ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ കർമ്മപാപം ചെയ്തു തുടങ്ങുന്ന പാപങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണം പരിഹാരമാണെന്ന് വിശ്വസിച്ച് നമ്മൾ അതുവരെ ചെയ്ത എല്ലാ തെറ്റിനും ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് യേശുവിന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം. രക്ഷിതാവായും സ്വീകരിക്കണം, കർത്താവായും സ്വീകരിക്കണം, അതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈയിടെ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, അയ്യോ അപ്പൊ എന്റെ രക്ഷ ശരിയായില്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, ടെക്നിക്കൽ ടെക്കിലല്ല, കുറച്ച് പ്രത്യേക കാര്യമുണ്ട് അതിനകത്ത്. യേശുവിനെ എങ്ങനെ സ്വീകരിക്കണം? രക്ഷിതാവും കർത്താവുമായി. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്ന രക്ഷിതാവ് പാപങ്ങൾ ക്ഷമിക്കുന്ന, അല്ലെങ്കിൽ യേശു നമുക്ക് പകരമായി ക്രൂശിക്കപ്പെട്ടു, ആ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്ന നമ്മെ നമ്മുടെ പാപത്തിൽ നിന്നും യേശു രക്ഷിക്കുന്നു. ഇതാണ് രക്ഷിതാവ്. ശിക്ഷിക്കപ്പെടാൻ അവകാശമുള്ള യോഗ്യതയുള്ള നമ്മൾ അവൻ നിന്നും യേശു ക്രിസ്തുവിനാൽ എന്ത് ചെയ്യുന്നു? യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെ രക്ഷപ്പെടുന്നു. അതാ രക്ഷിക്കപ്പെടുന്ന അനുഭവം പറഞ്ഞു. യേശു രക്ഷിതാവെന്ന് വിശ്വസിക്കത്തക്കവണ്ണം രക്ഷിതാവെന്ന് 25 പ്രാവശ്യം പുതിയ നിയമത്തിൽ രക്ഷിതാവെന്ന് സേവിയർ എന്ന് പറയുമ്പോൾ ലോർഡ് കർത്താവ് എന്ന് 650 പ്രാവശ്യം പറയുന്നു. വ്യത്യാസം എന്താ? കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്റെ പാപം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, ഇന്ന് മുതൽ അങ്ങ് എന്റെ ജീവിത രക്ഷിതാവായി വരണമേ, അങ്ങക്കായി എന്റെ ജീവിതം സമർപ്പിക്കുന്നു, കർത്താവ് നമ്മൾ രക്ഷിച്ചു. ഇത് രക്ഷിക്കപ്പെട്ടു ഞാൻ. അത് 25 പ്രാവശ്യം രക്ഷിതാവ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷേ യേശു കർത്താവെന്ന്, അല്ലെങ്കിൽ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ കർത്തത്വം, കർത്താവ് ലോർഡ് എന്ന ആ പദം എത്ര പ്രാവശ്യം ഉണ്ട്? 650 പ്രാവശ്യം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിക്കും, അതൊരിക്കലായി സംഭവിക്കുന്നത്. പക്ഷെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ നാവ്, ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ കണ്ണ്, കേൾക്കുമ്പോൾ ചെവി, പ്രവർത്തനം, പോക്ക് വരവ് ക്രയവിക്രയങ്ങൾ സകലതും, നോട്ടം ഭാവം ചിന്ത പ്രവർത്തനം തീരുമാനങ്ങൾ സകലതും യേശുക്രിസ്തുവിന്റെ കർത്തത്വത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും യേശുക്രിസ്തുവിന്റെ ലോർഡ്ഷിപ്പിന് കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക? സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് എന്താ കർത്താവ് എന്ന് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ കൈവരേണ്ടത്. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു ദിവസത്തിന്റെ എല്ലാ മണിക്കൂറും മിനിറ്റുകളിലും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മൾ എന്ത് ചെയ്യാണ്? ഏറ്റുപറയാണ്. എനിക്കെല്ലാം പറയാൻ പറ്റത്തില്ല. നല്ല മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, തിങ്സ് ഐ യൂസ് ടു ഡു ഐ ഡു ദം നോ മോ, തിങ്സ് ഐ യൂസ് ടു ഡു ഐ ഡു ദം നോ മോ, തിങ്സ് ഐ യൂസ് ടു ഡു I do them no more. There is a great change since I was born. There is a great change since I was born. Things I used to read, things I used to see, അല്ലേ? Things I used to speak, അല്ലേ? ഞാൻ അല്ലേ, എനിക്കെല്ലാം പറയാൻ പറ്റത്തില്ല. പണ്ട് പറഞ്ഞതെല്ലാം എനിക്കിനിയും പറയാൻ പറ്റില്ല. പണ്ട് ചെയ്തതെല്ലാം എനിക്കിനി ചെയ്യാൻ പറ്റില്ല. പണ്ട് പോയിടത്തെല്ലാം എനിക്കിനി പോകാൻ പറ്റത്തില്ല. പണ്ട് വായിച്ചതെല്ലാം എനിക്ക് വായിപ്പാൻ കഴിയില്ല. പണ്ട് പ്രവർത്തിച്ചതിൽ എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയില്ല. കാരണം ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ. ആ ബോൺ എന്താ? ബോൺ അഗൈൻ എക്സ്പീരിയൻസ്. വീണ്ടും ജനനം പ്രാപിച്ചത് മുതൽ എന്നിൽ വലിയൊരു മാറ്റമുള്ളത് കൊണ്ട് പണ്ട് പറഞ്ഞതെല്ലാം പറയാൻ പറ്റില്ല, പണ്ട് കണ്ടതെല്ലാം കാണാൻ പറ്റില്ല, പണ്ട് വായിച്ചതെല്ലാം വായിക്കാൻ കഴിയില്ല, പണ്ട് പോയിടത്തെല്ലാം പോകാൻ പറ്റത്തില്ല, പണ്ട് പ്രവർത്തിച്ചാൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം വീണ്ടും ജനനം പ്രാപിച്ചതിലൂടെ ഞാനൊരു പുതുമനുഷ്യനാണ്. എങ്ങനെയാ? ഓരോ നിമിഷവും യേശു ക്രിസ്തുവിനെ കർത്തത്വത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ മുഖമേറ്റെടുത്ത് എന്നെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. ആ ഭാവത്ത് നമ്മൾ വരുന്നോണ്ട് ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഒരിക്കൽ നടന്ന സംഭവമാണെങ്കിൽ ഓരോ നിമിഷവും നടക്കുന്ന കാര്യമാണ് യേശുവിന്റെ കർത്തത്വം. നമ്മളെ ഭരിക്കുവാൻ യേശുവിനെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ നമ്മെ ഭരിക്കുവാൻ നമ്മൾ അനുവദിച്ച് കർത്താവിന്റെ കർത്തത്വത്തിന് മുമ്പിൽ ലോർഡ്ഷിപ്പിന്റെ കീഴിലേക്ക് നമ്മുടെ മുഴുവൻ അനുഭവത്തെയും വ്യക്തത്വത്തെയും ആളത്വത്തെയും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ കർത്താവിന്റെ ഇഷ്ടമാണ് നമ്മൾ നിർവർത്തിക്കപ്പെടുന്നത്. ഞാൻ പിന്നെ ഒരു ഭാഗം പറയാം. റെയ്നാൾഡ് ബോങ്കെ 1999 ഇപ്രാവശ്യം വന്നല്ല, 99 കലൂർ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ്, താഴെ 5 മുറി മേൽ 5 മുറി. റെയ്നാൾഡ് ബോങ്കെ പറഞ്ഞാണ് 10 മുറി, 5 മുറി മേൽ 5 മുറി. യേശുവിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഇതൊരു ഒരു മനുഷ്യന്റെ ഹൃദയവും ജീവിതമായിട്ടാണ് ഈ വീടിനെ നിങ്ങൾ ചിത്രീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റെയ്നാൾഡ് ബോങ്കെ പറഞ്ഞൊരു കഥയാണ്. താഴെ 5 നില, മുകളിൽ 5 നിലയുള്ള ഒരു വീട്. ആ വീടെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തെ കാണിക്കുന്നു. ഓരോ മുറിയും ജീവിതത്തിന്റെ ഓരോരോ അറകളാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആത്മീയം, ഭൗതികം, മാനസികം, ജോലിയോ, അതോ ആരോഗ്യം, ഇങ്ങനെ ഓരോരോ മേഖലകൾ ഇതെല്ലാം. അങ്ങനെ 10 മുറികളുണ്ട്. 10 മുറി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ 10 അറകളാണ്, ജീവിതത്തിന്റെ 10 മണ്ഡലങ്ങൾ എന്ന് വേണം പറയാം. അപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. മുൻപ് അതിന് മുഴുവൻ സാത്താനായിരുന്നു. അവനെ പുറത്താക്കിയിട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതിന് കർത്താവിന് 1 മുറി കൊടുത്തു. താഴത്തെ നിലയിൽ 1 മുറി കൊടുത്തു. ബാക്കി 9 ചുമതല അതിന്റെ ഓണർഷിപ്പ് ആരുടെയിലാണ്? കൺട്രോൾ ആരുടെയിലാണ്? ഇദ്ദേഹത്തിന്റെ ഗ്രഹനായകനയില്ല. 1 മുറി കർത്താവിന് കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡോറിൽ ഇങ്ങനെ നോക്കി, ഡോറിൽ ആരോ നോക്കി ചെയ്തു. തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് സാത്താനാ. സാത്താൻ പെട്ടെന്ന് അകത്തേ വന്ന് ഇവനെ വലിച്ചു, പുറത്തേക്ക് വലിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ കൂടെ നിലവിളിച്ചു, യേശുവേ വന്ന് എന്നെ രക്ഷിക്കണമേ, ദൈവം സാത്താൻ എന്നെ പിടിക്കുന്നേ. കർത്താവ് വന്നു. കർത്താവ് വന്നിട്ട് ആ മനുഷ്യനെ രക്ഷിച്ചു. സാത്താനെ കഴിഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് ഞാൻ 1 മുറിയെ തന്നുള്ളായിരുന്നു. ഈ ആപത്തെങ്കിൽ നീ എന്നെ രക്ഷിച്ചില്ലേ, 1 മുറി ഇവിടെ തന്നേക്കാം. 2-ാമത്തെ മുറിയുടെ കൊടുത്തു. ഇതിങ്ങനെ തുടർന്നു. എനിക്ക് അത് വിശദീകരിക്കണ്ടല്ലോ. ഇങ്ങനെ തുടരുകയാണ്. പിന്നെയും ഇതുപോലെ സമയത്ത് സാത്താൻ വന്ന് പിടിക്കുന്നു. അപ്പം കർത്താവ് വന്ന് രക്ഷിക്കുന്നു. നിനക്ക് 2 മുറി എന്നുള്ളൂ, 8 എന്റേതാ. 80% എന്നല്ല, നിന്റെ 20% ഉള്ളൂ എന്റെ ജീവിതത്തിന്റെ. 1 മുറി ഇവിടെ തരാം. അപ്പൊ 30% ആയി, അവന് 70 ആയി. അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം 9 കർത്താവിന് കൊടുക്കുന്ന സ്ഥിതി വന്നു. അവസാനം 1 അവന്റേതായി. അതുപോലെ സാത്താൻ വന്ന് അവസാനം പിടിക്കുന്നു. പക്ഷെ കർത്താവ് പെട്ടെന്ന് വന്നു. കാരണം കർത്താവ് പണ്ട് ഒന്നും ഒറ്റ ദിവസമായാലും മുറിയിലായിരുന്നു. അവസാനം പെട്ടെന്ന് വന്ന് രക്ഷിക്കുന്നു. എന്നിട്ട് കർത്താവിന് പറയണ, കർത്താവേ, എനിക്ക് ഈ വീടിന്റെ അവകാശം ഒന്നും എന്റേതല്ല. നീ ഉണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്. 10 മുറിയുടെ അവകാശം നിന്റേത്. നീ പറഞ്ഞതിന്റെ കൂടെ ഞാൻ താമസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കർത്താവിന് 10 മുറിയുടെയും ഓണർഷിപ്പ് കൊടുത്തിട്ട് കർത്താവിന്റെ കൂടെ പാർത്ത ഒരു ചരിത്രം റെയ്നാൾഡ് ബോങ്കെ പറഞ്ഞാണ് ഓർക്കുന്നുണ്ട്. സത്യം ഇതൊരു കഥയാണെങ്കിലും ഭയങ്കര മീനിങ് ഫുൾ അല്ലേ? നമ്മുടെ തൊഴിൽ മണ്ഡലം, നമ്മുടെ സ്വകാര്യ ജീവിതം, വായന മണ്ഡലം, നമ്മുടെ ചിന്താമണ്ഡലം, അതൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞേക്കാം. ചിന്താമണ്ഡലത്തെ കുറിച്ച് ഒരു ഒരു അനുഗ്രഹനായ ഒരു ദൈവഭക്തൻ, അതായത് മനോഹരമായ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഇപ്പം ഇത് ഇത് പിന്നെ UAE അല്ലേ? UAE ഇതിന് എയർ സ്പേസ് ഉണ്ടല്ലേ, അല്ലേ? ഒരു ബൗണ്ടറി ഉണ്ട് ഇതിന്. അല്ല, നമുക്ക് സീ ഉണ്ടല്ലോ, ബൗണ്ടറി ഉണ്ട്. ഞാൻ ആൻഡമാൻസിലായിരുന്നപ്പം അവിടെ ഓപ്പൺ ജയിൽ ഉണ്ട്, ഓപ്പൺ ജയിൽ. അപ്പം ഇന്ത്യയുടെ ഈ കടൽ പിന്നെ ബൗണ്ടറിക്കുള്ളിലേക്ക് ബർമയുടെയും പാകിസ്ഥാൻ്റെ ഒക്കെ മത്സ്യബന്ധനത്തിൽ വന്ന് മത്സ്യബന്ധനം വന്ന് ഇന്ത്യ ആ ബോർഡർ കഴിയുമ്പം ഇവർ പിടിച്ചെടുത്ത് ചെയ്യും, ജയിലെടുക്കും. പിന്നെ വലിയ ക്രിമിനൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഓപ്പൺ ജയിലിരുന്നു. ഇവരവിടെ പോയിട്ട് കുപ്പിയും പലകയൊക്കെ എടുത്തിട്ട് നല്ല ബോട്ടർ ഉണ്ടാക്കുക, അങ്ങനെ ഓപ്പൺ ചെയ്യില്ല കഴിയുന്ന അവർക്ക്. കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ട്, അവർക്ക് വിട്ടു പോകാൻ പറഞ്ഞില്ല. നമ്മുടെ ഈ UAE തന്നെ ഈ എയർ സ്പേസിലെ ഏതെങ്കിലും ഒരു വിമാനം അനുവാദം കൂടാതെ പ്രവേശിച്ചാൽ എന്ത് ചെയ്യാം? അവനെ പിടിച്ച് നേരെ കൊണ്ട് എയർപോർട്ടിൽ ഇറക്കി അവനെ ചോദ്യം ചെയ്യും. അങ്ങനെ കൊണ്ടുണ്ടാറുണ്ട്. കപ്പലുകൾ വന്ന് പിടിക്കാറുണ്ട്, കപ്പലുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വിമാനങ്ങൾ പിടിക്കാറുണ്ട് എന്നതുപോലെ. എന്നിട്ട് ഭക്തൻ പറയാണ്, എന്നതുപോലെ നമ്മുടെ ഒരു വിശുദ്ധന്റെ ചിന്താമണ്ഡലത്തിൽ അനാവശ്യമായ ഏതെങ്കിലും ചിന്ത, തെറ്റായ ദുഷിച്ച ഒരു പാപചിന്ത അനാവശ്യമായി കറങ്ങിയാൽ ഉടനെ അവൻ അറസ്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞിരിക്കുന്നു ആ ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്റെ ചിന്താമണ്ഡലത്തിൽ അനാവശ്യമായ ഒരു തെറ്റായ ചിന്ത വെറുതെ കിടന്ന് കറങ്ങിയാൽ എന്ത് ചെയ്തോണം? പിടിച്ചോണം, അറസ്റ്റ് ചെയ്യണം അവനെ. കാരണം ഒരു വിശുദ്ധന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു അശുദ്ധമായ കാര്യങ്ങൾക്ക് എന്തില്ല.
ഏതെങ്കിലും അശുദ്ധമായിക്കോട്ടെ, ചിന്താമണ്ഡലത്തിൽ പോലും സംശുദ്ധി വേണം എന്ന് ആ ഭക്തൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇതുപോലെ ഒത്തിരി ഒത്തിരി മണ്ഡലങ്ങളാണ് ഈ മുറികളെല്ലാം അതാ കാണിക്കുന്നത്. ഇതൊരു നല്ല കാര്യമാണ് നിശ്ചയമായിട്ടും, അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർക്കുക എന്നുള്ളത് വളരെ വിശുദ്ധമായ ഒരു കാര്യമാണ്. ഒക്കെ നമ്മൾ പറഞ്ഞു പോയത് ഇതുപോലെ പിന്നെ കർത്താവ് കർത്തൃത്വം, യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ്, അതൊരു വലിയ വിഷയമാണ്. 650 പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെട്ട പൈതലാണെങ്കിൽ ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വേണ്ടി നമ്മളെ വിധേയപ്പെടുത്തിയിരിക്കണം എല്ലാ ജീവിത മണ്ഡലങ്ങളെയും. അതാണ് പ്രധാനം. അച്ഛാ ഞാൻ പറഞ്ഞ അത് മനസ്സിലായല്ലോ. അപ്പം പിന്നെ തെറ്റ് ശരിയും ബോധ്യമാകുന്നതിന് മുമ്പ് മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിത്യനരകമില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സകലർക്കും ജന്മപാപത്തിന്റെ ശിക്ഷ നീങ്ങിപ്പോയി, ജന്മപാപത്തിന്റെ ശിക്ഷ നീങ്ങി. എന്നാൽ ഇൻബോൺ നേച്ചർ ഉണ്ട്, അത് പ്രായമാകുമ്പോൾ അതിന്റെ ഫലം കായ്ക്കും. അങ്ങനെ കർമ്മപാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അത് നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് ശരി ബോധ്യമാണ് അറിവാകുമ്പോൾ നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഭാഗത്ത് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായി തോന്നും. ആ പറഞ്ഞു. ആ ഓക്കെ പറയാം. റോമലേഖൻ 2 എടുത്തു, റോമർ 2. പതിനൊന്ന് മുതൽ വാക്യം വായിച്ചു. റോമ 2 ദൈവത്തിന്റെ പക്കൽ എല്ലാവരും എടുത്തോ. റോമാലേഖനം 2:11 മുതൽ താഴേക്കുള്ള വാക്യം 2:2 റോമൻസ് 2:11. ഓക്കെ, ദൈവത്തിന്റെ പക്കൽ എന്തില്ല?
മുഖപക്ഷമില്ലല്ലോ.
ആ വായിച്ചു.
ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും.
ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ
നശിച്ചു പോകും.
ഓക്കെ,
ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവർ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ.
ശ്രദ്ധിക്കുക, ലോകത്തിൽ ആദം മുതൽ ഒന്നാം മനുഷ്യനായ ആദം അല്ലെ, യേശു കർത്താവും മടങ്ങി വരുന്നത് വരെ ഉള്ള സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്ന 3 പ്രമാണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1 മനസാക്ഷി പ്രമാണം, 2 ന്യായപ്രമാണം, 3 സുവിശേഷ പ്രമാണം. മനസ്സിലാകുന്നുണ്ട് എല്ലാവരും? ആദ്യം മുതൽ കർത്താവിന്റെ മടങ്ങി വരവരുള്ള സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കുന്ന 3 പ്രമാണങ്ങളാണ്. 1 മനസാക്ഷി പ്രമാണം, 2 ന്യായപ്രമാണം, 3 സുവിശേഷ പ്രമാണം. ശ്രദ്ധിക്കണേ, ന്യായപ്രമാണം പറഞ്ഞു തുടങ്ങാം. ന്യായപ്രമാണം ദൈവം കൊടുത്തത് മോശയുടെ കാലഘട്ടത്തിൽ സീനായിൽ നിന്ന് അല്ലെ, സീനായിൽ നിന്ന് മിസ്രയീം എന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 3-ാമത്തെ മാസം, 3-ാം മാസം അതേ തീയതി അവർ സീനായിലെത്തി എന്ന് വായിക്കുന്നത്. അത് നമുക്ക് പുറപ്പാട് ദിവസം 19:1 വായിക്കാൻ കഴിയുന്നു. ഓക്കെ, അങ്ങനെ സീനായിൽ ദൈവം ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തു. അന്നു മുതൽ, സീനായി മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണ ഉയർപ്പ് വരെയുള്ള സകല യഹൂദന്മാരെ ന്യായം വിധിക്കുന്നത് ഏത് പ്രമാണം വെച്ചാ? ന്യായപ്രമാണം. സംസാരിക്കുന്ന എല്ലാവരും മിണ്ടണം കേട്ടോ, മനസ്സിലായില്ല എന്ന് കൈയുയർത്തി കാണിക്കണം. ഞാൻ 100 വട്ടം പറയാം, നോ പ്രോബ്ലം. പിന്നെ ഇവിടെ ഇന്നുണ്ട്, എവിടെയും പോകരുതെന്നേ ഉള്ളൂ. അങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കോളേജിലൊക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞെന്നുള്ളൂ, എന്ത് റെസ്പെക്ട് ഒന്നും ഇല്ലാതല്ലേ കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും തെരഞ്ഞെടുക്കില്ല. അപ്പോൾ സീനായി മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണ ഉയർപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച സകല യഹൂദന്മാർക്കും, 2 യഹൂദമതം സ്വീകരിച്ച ജാതികളുണ്ട്. നമുക്കറിയാം മിസ്രയീം എന്നുള്ള യാത്ര ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ സമ്മിശ്ര ജാതി എന്നൊരു കൂട്ടരെ കാണുന്നു അല്ലേ, ഇസ്രായേൽ മക്കളുടെ കൂടെ സമ്മിശ്ര ജാതി. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് മിസ്രയീമിലെ ഈ ബാധയും പിന്നെ അവിടെ കാണുന്ന ആ മിസ്രയീം മോശയുടെ ചില അത്ഭുതങ്ങളും ഒക്കെ കണ്ടപ്പോ കുറെ ജാതികൾ തോന്നിയതാ, നമ്മുടെ ഒന്നും അല്ല ശരി, ഇതാരുടേതാ,
ഈ മോശ പറയുന്ന യഹോവയും ഇസ്രായേൽ മക്കളുടെ പ്രമാണമാണെന്ന് സത്യം എന്ന് മനസ്സിലാക്കി കുറെ മിസ്രൈമിലുണ്ടായിരുന്ന കുറെ ജാതികൾ ആരുകൂടെ ചേർന്നു, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചേർന്നു, അത് സമ്മിശ്ര ജാതി ഇത് വായിക്കുന്ന ഗ്രൂപ്പ്. കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് യാത്ര മധ്യത്തിൽ. അവിടെ നിൽക്കത്തെന്തായാലും ഇങ്ങനെ ജാതികളിൽ നിന്നും യഹൂദ മതം സ്വീകരിക്കുന്നവർ കൊടുക്കുന്ന ഒരു സ്നാനം ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് പ്രോസ്ലൈറ്റിക് ബാപ്റ്റിസം എന്ന് പറയും. പ്രോസ്ലൈറ്റിക് ബാപ്റ്റിസം, ജാതികളിൽ നിന്നും യഹൂദമതം സ്വീകരിക്കുന്ന യഹൂദമതം സ്വീകരിക്കുന്നവർ കൊടുക്കുന്ന ഒരു സ്നാനമാണെന്ന് പ്രോസ്ലൈറ്റിക് ബാപ്റ്റിസം. സ്നാനങ്ങൾ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ അതുൾപ്പെടെ അവരുടെ സെറമോണിയൽ വാഷിംഗ്, ഒത്തിരി ഒത്തിരി ശുദ്ധീകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ കൽപാത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ. കാനാവിലെ കർത്താവ് പിന്നെ ഒരു വീട്ടിൽ ശിമോനെ പിടിച്ചെന്നപ്പോൾ കാനും വെള്ളം തന്നില്ല, അങ്ങനെ ഒത്തിരി വാഷിംഗ് ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുന്ന ഒത്തിരി സ്നാനങ്ങൾ അവർക്കുണ്ട്. അത് ആ സ്നാനങ്ങളെ കുറിച്ച് ഉപദേശം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ജാതികളിൽ നിന്നും യഹൂദമതം സ്വീകരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്നാനമുണ്ട്. ആ സ്നാനത്തിലൂടെ യഹൂദമതം സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ യഹൂദമതം സ്വീകരിച്ച ജാതികളും തനിമയുള്ള യഹൂദന്മാരും എല്ലാവർക്കും സീനായി മുതൽ യേശുക്രിസ്തുവിന് ക്രൂശ്മരണ ഉയർപ്പ് വരെ ഉള്ള യഹൂദന്മാർക്കുള്ള പ്രമാണം എന്തുവാ? നയ പ്രമാണമാണ്. മനസ്സിലായെന്നുണ്ട്? സംശയമില്ലല്ലോ. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന് ക്രൂശ്മരണം മുതൽ ഉയർപ്പ് മുതൽ കർത്താവ് വരുന്നവരെ സുവിശേഷ സത്യം കേട്ട് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സകലർക്കും, കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള സകലർക്കുമുള്ള പ്രമാണം എന്താ? സുവിശേഷമാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവിന്റെ കൂഷ്മരണം ഉയർപ്പ് മുതൽ കർത്താവ് വരുന്നവരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന സുവിശേഷം കേട്ട എല്ലാവർക്കും ഒറ്റ പ്രമാണം, അത് യഹൂദൻ ഉൾപ്പെടെ. കർത്താവിന്റെ കൂഷ്മരണം ഉയർപ്പോടുകൂടി യഹൂദന്റെ പ്രസക്തി എന്ത് ചെയ്തു? യഹൂദ മതത്തിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രസക്തി കർത്താവ് നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാറ്. കർത്താവിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ ആ പ്രമാണം അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. അതുകൊണ്ട് യഹൂദന്മാർ ഉൾപ്പെടെ ലോകത്തിലെ സകല മനുഷ്യരും സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ വിധിക്കുന്ന പ്രമാണം ഏതാ? സുവിശേഷ പ്രമാണമാണ്. ഇനി അടുത്ത് കേട്ടോണം. ആദം മുതൽ സീനായി വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ ആൾക്കാർക്കും, സീനായി മുതൽ യഹൂദന്മാർക്കാണല്ലോ ന്യായപ്രമാണം കൊടുത്തത് അല്ലേ, അന്നുണ്ടായിരുന്ന ജാതികൾക്കും. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ ലോകത്തിൽ സ്ഥാപിച്ച ശേഷം ഒരിക്കൽ പോലും സുവിശേഷം കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത എല്ലാവർക്കും ഉള്ളത് മനസ്സാക്ഷി പറഞ്ഞു. സീനായിൽ പ്രമാണം ന്യായപ്രമാണം കൊടുക്കുന്നവരെയുള്ള മുഴു ജാതികൾക്കും, പിന്നെ സീനായി മുതൽ പ്രമാണം കിട്ടിയ യഹൂദൻ ഒഴികെയുള്ള അന്നത്തെ ജാതികൾ, ഇന്ന് സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ കേൾക്കാത്ത സകല മനുഷ്യർക്കും, അത് ഈ പറയുന്ന എല്ലാവർക്കും, ഇവൻ ട്രൈബൽ ആൾക്കാർക്ക്, അപരിഷ്കൃതരായ എല്ലാവർക്കും, അവർക്കെല്ലാവർക്കും, ഇനി നാഗരികത ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും സുവിശേഷം കേൾക്കാൻ അവർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കും എല്ലാം എന്താണ്? മനസാക്ഷി പ്രമാണമാണ്. അങ്ങനെ മൂന്ന് പ്രമാണം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രമാണപ്രകാരം ആണ് വിധി വരുന്നത്. മനസാക്ഷി പ്രമാണം, സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ സുവിശേഷത്തിന് സത്യം പറിച്ച് വിധിക്കാൻ കഴിയുന്നത്? പക്ഷെ നമുക്കിട്ടൊരു ഒരു പ്രത്യേക വാണി ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ അയൽവാസി, പദം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല, നിന്റെ അയൽവാസി സുവിശേഷം കൂടാതെ കേൾക്കാതെ മരണപ്പെട്ടാൽ അവന്റെ രക്തം നിന്നോട് ചോദിക്കും. അത് സുവിശേഷം അറിയിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമ്മൾക്ക് സുവിശേഷം പറയുവാൻ അവസരം കിട്ടിയിട്ടും പറയാതെ ആരെങ്കിലും കൈവിടപ്പെട്ടു പോയെങ്കിൽ, സുവിശേഷം കേട്ട് ഗ്രഹിക്കാൻ കഴിയാതെ മരിച്ചുപോയാൽ അവരുടെ രക്തം ആരോട് ചോദിക്കും? നമ്മോട് ചോദിക്കുമെന്ന്. സുവിശേഷം കേൾക്കാത്ത എല്ലാവർക്കും മനസ്സാക്ഷിപ്രമാണം. ന്യായപ്രമാണം ഉള്ള കാലഘട്ടത്തിൽ അതിന് പരിധി പുറത്തു വരുന്ന ജാതികളും മനസ്സാക്ഷിപ്രമാണം. പിന്നെ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ലോകത്തിലെ മനുഷ്യർക്കും എന്താ വരുന്നത്? മനസ്സാക്ഷിപ്രമാണമാണ്. സ്വർഗരാജൻ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണ് കാന്തം, പണവാട്ടി. അല്ലാത്തവർക്ക് അല്ലാത്ത പ്രൊവിഷനാണ്, നരകത്തിൽ പോകില്ല. ഈ പ്രമാണപ്രകാരം അവര് അപ്പൊ മനസാക്ഷി പ്രമാണപ്രകാരം എല്ലാവരും രക്ഷപ്പെടുന്നതല്ല. അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിച്ചിട്ടും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷയുണ്ട്. ആ മനസാക്ഷി പ്രമാണം ലംഘിച്ചെങ്കിൽ അവന് ശിക്ഷയാണ്. ഈ മനസാക്ഷി പ്രമാണം എന്താ? അത് ഞാൻ പറയാൻ പോവാം. പറയുന്നുണ്ട്, വരുന്നുണ്ട്. മനസാക്ഷി പ്രമാണം എന്താണ്? ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതിയ ഒരു പ്രമാണമാണ് മനസാക്ഷി പ്രമാണം. അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ മനസാക്ഷിയുടെ ആക്ഷേപം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം വേറെ പ്രമാണം ഒന്നുമില്ല നമ്മെ വിധിക്കാൻ, മനസാക്ഷി മാത്രമേ ഉള്ളൂ. ആ മനസാക്ഷി പ്രമാണം നീ ജീവിക്കുന്ന നിന്റെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള ആ മനസാക്ഷി പ്രമാണം നീ അനുസരിച്ചോ ഇല്ലയോ എന്നാണ് അവൻ നോക്കുന്നത്. പറഞ്ഞു. അല്ലല്ല, മനസാക്ഷിയിൽ എല്ലാ ഏത് അപരിഷ്കൃത സമൂഹത്തിലാണെങ്കിൽ പോലും തെറ്റ് ശരിയുണ്ട്. ഡൂസ് ആൻഡ് ഡു നോട്ട്സ് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. അപരിഷ്കൃതർക്ക് അങ്ങനെ ആയിരിക്കാം. അല്ല, മനസാക്ഷി പ്രമാണത്തിലുണ്ട്, അത് മനസാക്ഷിയിലുണ്ട്. ഒരു മനസ്, ഇപ്പം നമുക്ക് മനസാക്ഷി, നമ്മുടെ മനസാക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് വിശുദ്ധ ബൈബിൾ ഉണ്ട്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ മനസാക്ഷി ഇരിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല ഇതിനകത്ത് പ്രധാന, അല്ലെ, നമുക്ക് വിശുദ്ധ ബൈബിൾ തന്നിട്ടുണ്ട്, സത്യം ഗ്രഹിക്കാൻ നമുക്ക് പ്രമാണമുണ്ട്, പ്രമാണത്തിന് കീഴില്ല നമ്മൾ. എന്നാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഇല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വസ്ത്രം പോലും ധരിക്കാത്ത അവരിഷ്കൃത, ഞാൻ എന്റെ മനസ്സിൽ തന്നെ അവിടെ ഇറവ സെന്നിനൽ എന്നൊക്കെ പറയുന്ന ഓങ്കികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ തീർത്തും വനത്തിൽ പാർക്കുന്ന, അവർക്കും അവർക്ക് ദൈവദത്തമായ ഹൃദയത്തിൽ കിട്ടിയ മനസാക്ഷി പ്രമാണമുണ്ട്, അത് പാലിച്ചോ ഇല്ലയോ എന്നുള്ള, അതൊരിക്കലും വായിച്ചറിയാനോ കേട്ടറിയാനോ ഗ്രഹിച്ചറിയാനോ കഴിയാത്ത അപരിഷ്കൃതമായ ഒരു മനസാക്ഷിയുടെ അനുഭവം തന്നെയാണ്. പക്ഷെ അവർക്കും ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഉണ്ട്, അവർക്കും ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ട്രൈബൽ ആൾക്കാർ തമ്മിൽ യുദ്ധം വരുന്നത്? ഒന്നൊന്നിനെ ചൂഷണം ചെയ്ത് കാണും, ഒന്നൊന്നിനെ എന്ത് ചെയ്ത് കാണും, മാനിക്കാതിരുന്ന് കാണും, അവിടെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രമാണം, അവർക്ക് കിട്ടിയ അപരിഷ്കൃതമായ ആ പ്രമാണം, അതിനകത്ത് ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഉണ്ട്, അത് പാലിച്ചോ ഇല്ലയോ എന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. കാരണം യേശുക്കുസിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, ന്യായപ്രമാണത്തെ പരിധി വരുന്നവരുമല്ല. അപ്പം അവർക്കുള്ള അപരിഷ്കൃതമായ അതിനകത്തുള്ള ഡൂസ് ആൻഡ് ഡു നോട്ട്സ് പാലിച്ചു എന്ന് ദൈവം നോക്കുന്നു. സംശയമുണ്ടോ? പറഞ്ഞു അഡൂസ്. അത്രേ ഉള്ളൂ. നമ്മളിപ്പം പരിഷ്കൃത ആൾക്കാർ വെച്ച് നമ്മുടെ മനസ്സിന്റെ ഇതിലൂടെ നമ്മൾ അവിടേക്ക് നോക്കുന്നത് അല്ലേ, നമ്മൾ ഒരു പക്ഷെങ്കില്. അപ്പം അപരിഷ്കൃത ആൾക്കാർക്കുണ്ടായിരുന്ന അവർക്കുള്ള ആ മനസാക്ഷിയിൽ ഉള്ള ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ദൈവം നോക്കുന്നത്. പക്ഷെ അവരാരും സഭയുടെ കാന്തയല്ല കേട്ടോ, അവർക്ക് വേറെ പ്രൊഫഷനാ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? തൃപ്തിയായോ? അല്ല, അതിന് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഓക്കെ, നിങ്ങൾ പൊതുവിനെ കേട്ടവർക്കും പറ, പൊതുവെ കേട്ടവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് ശരിക്കും, ഇതൊക്കെ ദൈവത്തിന്റെ ശരിക്കും പരിധിപ്പെട്ട കാര്യമാണ്. എന്നാൽ മനസാക്ഷി പ്രമാണത്തോട് നമുക്ക് ലഭിക്കപ്പെട്ട ബൈബിളിന്റെ അടിസ്ഥാനത്ത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്, എല്ലാ സംസ്കാരത്തിലും സുവിശേഷത്തിന്റെ പരിധി, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോ ന്യായപ്രമാണത്തിന്റെ പരിധി വരാത്തവർക്ക് മനസാക്ഷി പ്രമാണമാണെന്നും ആ മനസാക്ഷി പ്രമാണം ഒരു സൊസൈറ്റിയിൽ നിന്നും മറ്റൊരു സൊസൈറ്റി വ്യത്യസ്തമാണ്. മനസ്സിലായോ? മനസാക്ഷി തന്നെ വ്യത്യസ്തമാണ് ഓരോ സൊസൈറ്റിയിൽ മറ്റൊരു സൊസൈറ്റിയിൽ ഒത്തിരി. ഇപ്പൊ ഞങ്ങള് മൂന്നാല് വർഷം മുമ്പേ നോർത്ത് ഇന്ത്യ പോയി, അവിടെ മാൾട്ടോസ് അതുപോലെ സന്താൾ എന്നൊക്കെ പറയുന്ന എഫ് എം ബി ഡിഫറൻസ് മിഷൻ പ്രയർ ബാൻഡിനോട് ബന്ധത്തിൽ ഞങ്ങൾ ഒരു ഫുൾ ഡേയ്സ് വിസിറ്റിന് വേണ്ടി പോയതാണ്. എല്ലാവരും എംപ്ലോയീസ് ആയിരുന്നു, എന്നെ കൂടെ പാസ്റ്റായിട്ട് അവർ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയി. ജസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാനും അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനും സന്ദേശം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം മാൾട്ടോസ് ഹിൽ, അവർ കുറച്ചുകൂടി ഹിൽ ഏരിയയിൽ താമസിക്കുന്നവരാണ്. സന്താളികൾ കുറച്ചുകൂടെ താഴെ വരില്ല. ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരെ തന്നെ മനസാക്ഷി, ഇവരിപ്പോ സുശേഷ സത്യത്തിലേക്ക് വന്നോണ്ട് ഇനി സുശേഷം അവര് പ്രമാണം. എന്നാൽ അതിനു മുമ്പ് ഈ രണ്ടു കൂട്ടരും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ ചിലരുടെ മനസാക്ഷി കുറച്ചുകൂടെ കാടത്തുമുള്ളതാണ്, വളരെ കുറച്ച് കുറച്ചുകൂടെ നാട്ടുമുറവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം ഈ മനസാക്ഷി പ്രമാണം തമ്മിൽ തന്നെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് നിലയും കാര്യങ്ങളും സൊസൈറ്റിയുടെ അവർ കിട്ടിയ അതിന്റെ അനുസരിച്ച് അതിന് വ്യത്യസ്തമാണ്. അതിൽ തന്നെ ഉള്ള ഡൂസ് ആൻഡ് ഡു നോട്ട്സ് നോക്കുന്നു. മനസാക്ഷി പ്രമാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നല്ല, അതും ഓരോ സൊസൈറ്റിക്കും അതിന്റെ അവർക്ക് മനസ്സിലാക്കുന്ന രീതി പല രീതിയിലാണ്. അപ്പം അതിലെ ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായത് അനുസരിച്ചോ ഇല്ലയോ എന്നാണ് ഇവ നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതല്ലേ എന്നെ കറക്റ്റ് അല്ലേ? അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഞാൻ പറയേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ചോദിച്ചു ഒരു പരിധിയില്ല, നിങ്ങൾക്ക് ചോദിച്ചു ഒരു പരിധി നിങ്ങൾ വെക്കണ്ട ചോദിച്ചു. ചിലക്ക് കരയേണ്ടത് ദൈവോത്തരന്മാരെ കുറിച്ചാണ്. ആ ദൈവോത്തരന്മാരാണ് അല്ലെ പ്രശ്നം? ഒരുപത്തി സ്വാറാദ്യത്തിലെ സാധാരണ ഗോവർ. പിന്നെ ചിലർക്ക് അറിയേണ്ടത് പിന്നെ കായും കല്യാണം കഴിച്ചു വരുന്നതാണ്. പിന്നെ 144,000 എന്താണ്, ചിലർക്ക് അറിയേണ്ടത് പിന്നെ 70,000 കുറിച്ച്. അങ്ങനെ ഒത്തിരി ഒത്തിരി വിളിക്കലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം, അത് കുറച്ചുകൂടെ സമയമെടുക്കും. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പം പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് സംഗതി ഒന്നും അല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. കുറച്ച് ഒത്തിരി പറയേണ്ട സംഗതിയാണെങ്കിൽ ഒരാളെ മാത്രമോ രണ്ടുപേരുടെ സംശയമാണെങ്കിൽ ഇതിന് പുറത്തു വെച്ച് സംസാരിക്കുന്നതായിരിക്കും ശരി, ക്ലാസ്സിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും ശരി. ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്തായാലും 21 വരെ ഞാൻ അവൈലബിളാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പകലോ ഫോൺ വിളിച്ചോ ഇവിടെ വെച്ചോ. എന്നാൽ പൊതു ഒരു ഇതാണെങ്കിൽ ഇപ്പം ഇതുപോലൊക്കെ ഇതൊക്കെ വളരെ പ്രധാന കീ ആയിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിപ്പോൾ ചോദിച്ചത്, അങ്ങനെയുള്ള കാര്യം പൊതു തന്നെ ചർച്ച ചെയ്യാം. ഇനി ഒരു ചില ക്വസ്റ്റ്യൻസ് ഒരാൾ ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ആവശ്യമാണെങ്കിൽ നമുക്കത് പൊതു ചർച്ച ചെയ്യാം, ചിലതിനെ കുറച്ചുകൂടെ പറയേണ്ടി വരും എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം, നോ പ്രോബ്ലം. ഒരു സ്റ്റേറ്റ്മെന്റ്, ആ നയപ്രമാണം കിട്ടിയവരെ അല്ലല്ല, മനസാക്ഷിക്കാരെ എല്ലാ കാലത്തും ഉണ്ട്, മനസാക്ഷി പ്രമാണം എല്ലാ കാലത്തും ഉണ്ട്. ഞാനത് മൂന്നായിട്ടാ പറഞ്ഞത്, ആദം മുതൽ നയപ്രമാണം വരെ, നയപ്രമാണം വരെ ഉള്ള പൊതുവും നയപ്രമാണത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ നയപ്രമാണം യഹൂദനല്ലേ കൊടുത്തു, ബാക്കി ജാതികൾ അന്നും ഉണ്ടല്ലോ ഇല്ലേ, സമകാലികരായി ജീവിക്കുന്ന ജാതികളില്ലേ, നയപ്രമാണം ഉള്ളപ്പോൾ തന്നെ സമകാലികരായി ജീവിക്കുന്ന മറ്റ് ജാതികളുണ്ടല്ലോ, അവർക്കും സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഇന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണ ഉയർപ്പിന് ശേഷമുള്ള എല്ലാവർക്കും. അത് മൂന്ന് കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി എന്തെങ്കിലും ശംസമുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാം, സൗദിമാർക്ക് ചോദിക്കാം, നോ പ്രോബ്ലം, ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങൾ എഴുതി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ എഴുതി വെക്കണം, ഇല്ല മറന്നുപോകും കേട്ടോ, എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ, ശ്രദ്ധിക്കുക. നല്ല പഠിച്ച് നമ്മൾ ബാക്കി പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ചോദ്യങ്ങൾ നമ്മളെല്ലാവരും നമ്മോട് തന്നെ ചോദിക്കണം. മൂന്ന് ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഒന്ന്, ഹു ഈസ് അവർ ഗോഡ്, നമ്മുടെ ദൈവം ആരാ, ആ ദൈവത്തിന് ദൈവത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത്, അല്ലെ ദൈവത്തിന്റെ ശക്തി എന്താ, മനസ്സിലാകുന്നുണ്ടോ? ദൈവം, ഹു ഈസ് മൈ ഗോഡ്, നമ്മുടെ ദൈവം ആരാ, ആ ദൈവത്തിന്റെ ശക്തി എന്താ, അത് നമ്മൾ തിരിച്ചറിയണം. വേണ്ടേ, വേണ്ടേ? നമുക്ക് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി കാര്യം വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് എന്നാ ഒരു സംശയവുമില്ല, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് അറിയാം, സ്ഥാനം, പരിശുദ്ധ സ്ഥാനം, എല്ലാ കാര്യവും നമുക്കറിയാം. പക്ഷെങ്കിൽ ക്രമീകൃതമായി ഒരാളോട് പറയാൻ പറഞ്ഞാൽ പ്രശ്നം, മനസ്സിലായോ? എന്നാൽ നിങ്ങൾക്ക് അറിയണമോ, ധാരാളം കൾട്ട് ഗ്രൂപ്പ് ഉണ്ട്. കൾട്ട് ഗ്രൂപ്പ്, കൾട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദുരുപദേശ സംഘങ്ങൾ, ദുരുപദേശ സംഘങ്ങൾ, യാഹുവ വിറ്റ്നസ് ദുരുപദേശ സംഘമാണ്, പിന്നെ പിന്നെ യേശുനാമം സ്ഥലത്തിടെ, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. മോർമോണിസം എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. ഈയിടെ അതിൻ്റെ ഒരു ബൈബിൾ കൊണ്ട് എൻ്റെ ഒരാൾ തന്നു, അതൊരു ഹിന്ദു മാർഗം രക്ഷിക്കപ്പെട്ട ഒരാളാണ്, രക്ഷിക്കപ്പെട്ട ആളാണ് കേട്ടോ, എൻ്റെ കൊടുത്തു തന്നു, എൻ്റെ ഇപ്പുണ്ട് മോർമോണിസത്തിൻ്റെ ബൈബിൾ, സ്മിത്ത് എന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ വെളിപ്പാടുകൾ അതല്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ധാരാളം കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ കൾട്ട് ഗ്രൂപ്പിന് അവര് വിശ്വസിക്കുന്ന എന്താന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ആരാധനയില്ല, വർഷിപ്പില്ല, പിന്നെന്താ കൂടിയ മുഴുവൻ എന്താ, ചർച്ചകളാ. ഈ കാര്യം എങ്ങനെ പറയാം, മറ്റൊരു ചെന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദ്യം വന്നത്, നിങ്ങൾക്ക് പരിഹരിപ്പാൻ കഴിയാത്ത പ്രശ്നം വന്നോ ചോദ്യം, ആ ചോദ്യം എങ്ങനെയാ, അപ്പൊ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് അവരെ ഉത്തരം കണ്ടെത്തുക. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡി പരിപാടിയേ ഉള്ളൂ, അല്ലാതെ വർഷിപ്പ് പാട്ടോ ആരാധനയോ കാര്യമൊന്നുമില്ല, അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പുറത്ത് വർഷിപ്പും സുവിശേഷീകരണമൊക്കെ നമ്മൾ മുമ്പിലാണെങ്കിൽ പോലും, നമുക്ക് നമ്മൾ എന്താ വിശ്വസിക്കുന്നുള്ള നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ക്രമീകൃതമായി മറ്റുള്ളവർ പറയാൻ നമുക്ക് അറിയില്ല. ശരിയല്ല അത്, ആണോ? ഇന്നൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് കോഴിക്കോട്, ഞാൻ 15 വർഷം കൊണ്ട് കോഴിക്കോട് അങ്ങനെ അറിയാമല്ലോ, അവിടെ അതിന്റെ ബെസ്റ്റ് ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് ഭാഗത്ത് മലബാർ നല്ലോ ഉണ്ടോ, ഇവിടെ മലബാർ നല്ലോ ഉണ്ടോ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ്, ആൻറ്റി എവിടെയാ, നിലമ്പൂർ, ഓ ആ അത് കൊച്ചു പന്തൊക്കെ സ്ഥലമാണ് നിലമ്പൂർ. ഓക്കെ ഓക്കെ, നല്ല ഒത്തിരി വിശ്വാസികളുള്ള സഭകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ. പിന്നെ നമുക്ക് മലബാറിൽ തന്നെ ഒത്തിരി സഭകളുള്ള നിലമ്പൂര്, അതുപോലെ തന്നെ കോടഞ്ചേരി എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതാ, ബെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഭാഗത്ത് കുറേ യഹോവസാക്ഷികൾ നമ്മുടെ പന്തക്കോസ് ഫാമിലിയിൽ കുറേ വീടുകൾ കയറി കുറേ കാര്യങ്ങളൊക്കെ തത്വവിശ്വാസത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമില്ല, ശക്തി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം പറഞ്ഞപ്പോഴത്തെ നമ്മുടെ അവിടെ ആൾക്കാർക്കെല്ലാം സംശയമായി, പന്തക്കോസ്തുകാർക്കെല്ലാം എന്തായി, സംശയമായി, ആടി ഒലയാൻ തുടങ്ങി, ആടി ഒലയാൻ തുടങ്ങി. അവർ അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആടി ഒലയാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ ചെന്ന് അവരെ എന്ത് ചെയ്തു, ഉറപ്പിക്കേണ്ടി വന്നു. നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ കൂടി അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഈ 2, 3, 4 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യ സഭയിൽ അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിലെ കാവൽ ഭടന്മാർ, ജസ്റ്റിൻ മാർട്ടയർ, അയറേനിയസ്, തത്തുല്യൻ എന്നൊക്കെ പറയുന്ന സഭാപിതാക്കന്മാർ 2, 3, 4 നൂറ്റാണ്ട് ജീവിച്ചിരുന്ന. എന്താണെന്ന് ചോദിച്ചാൽ, AD 64 മുതൽ 311 വരെ സഭയെ 10 റോമൻ ചക്രവർത്തിമാർ പീഡിപ്പിച്ചു. അത് നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലിഷ്യസ് വരെ. ഡയോക്ലിഷ്യസ് 64 പീഡ തുടങ്ങിയത് നീറോ ചക്രവർത്തിയാണ്. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളോട് ചില വൈരാഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് റോമൻ പട്ടണത്തിന് അദ്ദേഹം തീ കൊളുത്തിയ ശേഷം അത് ക്രിസ്ത്യാനികളുടെ മേൽ ഉത്തരവാദിത്തം വെച്ചു. അങ്ങനെ അങ്ങോട്ട് പീഡ തുടങ്ങി. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് 311 ഡയോക്ലിഷ്യസ് എന്ന് പറയുന്ന ചക്രവർത്തി വരെ 10 ചക്രവർത്തിമാർ സഭയെ പീഡിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ പലതും മിക്കവാറും എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യ സഭയെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തമായിരുന്നു. അജ്ഞത നിമിത്തം തെറ്റിദ്ധരിച്ചു പലതും. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ വിളിച്ചത് ലോർഡ്, ലോർഡ് എന്ന പദമാണ്. എന്താ ലോർഡ്? കർത്താവ്. ആ കാലഘട്ടത്തിൽ ലോർഡ് എന്ന പദം ഉപയോഗിച്ചിരുന്ന റോമൻ ചക്രവർത്തിക്ക്. അവ ന്യായമാർ ചിന്തിച്ചു റോമൻ ചക്രവർത്തിക്ക് വിപരീതമായി ഉള്ള ഒരാളാണ് ആര്? ക്രിസ്തുവെന്നും ക്രിസ്ത്യാനികളെന്നും വിശ്വസിച്ചു. ക്രിസ്ത്യാനികൾ റോമൻ ചക്രവർത്തിക്കാരാ? എതിരാ. അതൊരു കാരണമായി. പിന്നെ റോമൻ സാമ്രാജ്യം അതൊരു ആഗോള സാമ്രാജ്യമല്ലേ? ക്രിസ്തീയ സുവിശേഷം, ക്രിസ്തീയ സഭ എന്ന് പറയുന്നതും ആഗോള സഭയാ. കാരണം ക്രിസ്തീയ സുവിശേഷത്തിന്റെ അന്നത്തെ പ്രവർത്തനം നോക്കിയാൽ അപ്പോസ്തലന്മാരെല്ലാം ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗത്തെ സുവിശേഷമായി കടന്നുപോയി. അവർ റോമൻ ചക്രവർത്തിക്കും ജനത്തിൽ ഇങ്ങനെ ചിന്തയുണ്ടായി, ആഗോള സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു ആഗോള സംവിധാനമാണെന്ത് ക്രിസ്ത്യാനത്വം. യഹൂദമതം പ്രാദേശിക മതമാ? അല്ലെങ്കിൽ ഓരോരോരോ ബാബിലോൺ മതം, അങ്ങനെ അങ്ങനെ ഓരോരോരോ മതങ്ങളുണ്ട്, അന്ന് മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം പ്രാദേശിക, ഒരു നാഷണൽ റിലിജിയനോ ഒരു ലോക്കൽ റിലിജിയനോ ആയിരുന്നപ്പോൾ ക്രിസ്ത്യാനത്വത്തിന്റെ ദർശനം എന്താ? അത് ഇറ്റ്സ് എ ഗ്ലോബൽ റിലിജിയൻ അല്ലേ? റിലിജിയൻ എന്ന് പറയണ്ട, ഒരു ഒരു മുഴു ലോകത്തെ വിഭാവനം ചെയ്യുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. അത് കാരണം യേശു ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞത് സകല ജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞിടുമ്പോൾ ഗോ യു ദെയർഫോർ ടീച്ച് ഓൾ ദ നേഷൻസ് മേക്ക് ദം ഡിസൈപ്പിൾസ് ആൻഡ് ബാപ്റ്റൈസ് ദം ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഐ വിൽ ബി വിത്ത് യു അല്ലേ. അങ്ങനെ പിന്നെ നമുക്ക് 5 വേദഭാഗം ആ ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗ തിരുവെടുത്തം എന്ന് പറയുന്നത് മത്തായി 28:18 പോലെ ഇതുവരെ, മർക്കോസ് 16:15 പൂരോത്തിലൊക്കെ പോയി സകല ശിഷ്യരുടെ സുവിശേഷം അറിയിപ്പീൻ എന്ന് പറയുന്ന ഭാഗം, ലൂക്കോസ് 24:47 വായിക്കുന്നു മാനസാന്തരോ പാപമോചനം യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കണം, ഏതാ യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം, യോഹന്നാൻ 20:21 വായിക്കുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ഐ സെൻഡ് യു ആസ് മൈ ഫാദർ ഹാസ് സെൻഡ് മീ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് കർത്താവിനെ അയച്ചതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നു. പിന്നെ അപ്പോസ്തലന്മാരുടെ 1:8 നമുക്കെല്ലാം അറിയുന്നത് പോലെ when the spirit of the Lord will come upon you, you shall be my witness in Jerusalem, all Judea, Samaria and uttermost part of the world. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ശക്തി ലഭിച്ചോട്ടെ, യെരുശലേമിലും യെഹൂദരും എല്ലാവർക്കും ശമീരിയും ഭൂമിയുടെ അറ്റത്തോളം എന്റെ. അപ്പോൾ ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മിഷണറി പ്രവർത്തനത്തിന്റെ അതായത് പ്രചോദന വാക്യങ്ങൾ. അതിന്റെ ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗ തിരുവെടുത്തം എന്ന് പറയും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച വലിയ ദൗത്യം. അപ്പോൾ റോമൻ ആൾക്കാർക്ക് സംശയമുണ്ടായി. റോമൻ സാമ്രാജ്യം എന്ന ആഗോള സാമ്രാജ്യത്തിനെതിരെ ഉയർന്ന ഒരു സംവിധാനമാണ് എന്ത്? ക്രിസ്ത്യാനത്വം. പിന്നെ കർത്താവിന്റെ മേശ ഇങ്ങനെയാണ് അന്ന് വിശ്വസിച്ച് നമുക്കറിയാം, സൂചനകൾ വായിക്കുന്നുണ്ട്. എന്നെ പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നവൻ എന്മൂലം ജീവിക്കും, എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ. അപ്പൊ ക്രിസ്ത്യാനികൾ ആരാ? മാംസം തിന്നുന്നവരും രക്തം കുടിക്കുന്നവരും. തിന്നുന്നുണ്ടോ? ലോകം മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. റോമൻ ആൾക്കാർ എന്റെ ശരീരം എന്താ? എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണം, എന്റെ രക്തം എന്തുവാ? സാക്ഷാൽ പാനീയം. എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം തിന്നുന്നവരും മാംസം തിന്നുന്നവരും രക്തം കുടിക്കുന്നവരും, രക്തദാഹികൾ മാംസദാഹികൾ എന്ന് ക്രിസ്ത്യാനികളെ. പിന്നെ കർത്താവിന് മേശ കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയും പുരുഷന്മാർ തമ്മിൽ തമ്മിലും അല്ലെ, സഹോദരിമാർ തമ്മിൽ തമ്മിലും വിശുദ്ധ യുമനോട് വന്ദനം ചെയ്യുക. അപ്പൊ ഇവർ പറഞ്ഞു ദേ ആർ ഇല്ലീഗൽ ഗ്രൂപ്പ്, ചുമന കൊടുക്കുന്നു, വിശുദ്ധ യുമന കൊടുക്കുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി തെറ്റായ ചിന്തകൾ ക്രിസ്തസഭയ്ക്കെതിരെ വന്നപ്പോൾ അന്ന് ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട കുറെ പണ്ഡിതന്മാർ ജ്ഞാനികളായിരുന്നു. ആര്? അപ്പോളജിറ്റ്സ് എന്ന് പറയും, അപ്പോളജിറ്റ്സ് അല്ലെങ്കിൽ ദ ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും റോമൻ ഗവൺമെന്റിനോ ചക്രവർത്തിക്കെതിരല്ല, ഞങ്ങളുടെ ചില വിശ്വാസ പ്രമാണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, അതങ്ങനെയല്ല ഞങ്ങൾ ഇന്ന കാര്യത്തിൽ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ഇതിട്ടുള്ള ഈ ഒള്ളിയ റിമംബറൻസ് അല്ലെ, അപ്പവീഞ്ഞുകൾ എന്തല്ല, ഞങ്ങൾ അക്ഷരമായി കഴിക്കുന്നില്ല, വസ്തുമാറ്റം പോലും വിശ്വസിക്കുന്നില്ല, ഒള്ളി റിമംബറൻസ് കർത്താവിന്റെ ഓർമ്മയാണ്. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇത് പരസ്യമായി ഡിബേറ്റിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ക്രിസ്തു വിശ്വാസം ഇന്നതാണെന്ന് ലോകത്തെ പ്രഖ്യാപിച്ച ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത്. അത് അങ്ങനെയുള്ള ജസ്റ്റിൻ മാർട്ടിയർ, മൈറേനിയസും തത്വല്യം എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാർ വന്നു. ഇന്നും അതിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും പ്രതിവാദം പറയുവാൻ എങ്ങനെ സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് ഒരുങ്ങിയിരിക്കണം. എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാവധാനതയും ഭക്തിയും പൂണ്ടുകൊണ്ട് എന്ത് പറയണം? പ്രതിവാദം പറയണം. ഞങ്ങൾ ഇന്നാ വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എന്റെ കാര്യം വിശ്വസിക്കുന്നു. അത് നമ്പർ 1, 2, 3 ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയാൻ നമുക്ക് എന്തുണ്ടാകണം? അറിവുണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായുന്നുണ്ടോ? ഓക്കെ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, നമ്മുടെ ദൈവം ആരാ? ആ ദൈവത്തിന്റെ മഹാവലിപ്പം എന്താ? ഓ, അതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല നമുക്ക്. നമ്മുടെ ദൈവം ആരാ അല്പമെങ്കിലും മനസ്സിലാക്കണം. ഒരു ഈ ഭക്തനായ മനുഷ്യൻ ഈയിടെ വന്ന് പ്രസംഗിച്ചു കോഴിക്കോട്. ഞങ്ങളുടെ ഞാൻ പാസ്റ്റർ ആയിരിക്കുമ്പം, ഇന്ന് ഇപ്പം പാസ്റ്റർ അല്ല കേട്ടോ, ഞാനിപ്പം ലോക്കൽ ചർച്ച ഇല്ല, സെക്ഷന്റെ ചുമതല മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഞാൻ പാസ്റ്റായിട്ടിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രസംഗിച്ചു ഈ ഭക്തൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെറൈറ്റി ഓഫ് ട്രീസ് മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വെറൈറ്റീസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എന്ത് ചെയ്തു? മുളച്ചു. ഒറ്റപദം മുളച്ചു വരട്ടെ. പറവകൾ കൂട്ടമായി പറക്കട്ടെ. ഓരോ രാജ്യങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിലൊക്കെ പുതിയ സംവിധാനമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തൂവലുകളും അപ്പിടി ഇപ്പിടി കാണാം പിള്ളേരുടെ ബുക്കിലൊക്കെ. ഇന്ന് അതാണല്ലോ സിസ്റ്റം മാറി. അപ്പൊ എത്ര നിന്നിട്ട് പോലും നമ്മൾ എത്തിയോ? ഒരു ബുക്കിൽ എത്ര തൂവലുകൾ കൊള്ളും? ഓരോ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ പുതിയ പുതിയ പക്ഷികളെ കാണുന്നു. ദൈവം പറഞ്ഞു കൂട്ടമായി പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വെറൈറ്റീസ് ബേർഡ്സ് പറഞ്ഞു. മത്സ്യങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വെറൈറ്റീസ് മത്സ്യങ്ങൾ ജനിച്ചു. ഒറ്റ പദത്തിലാണ് കേട്ടോ. അതേ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു, യഹോവയാക്കുന്നു. അതേ കർത്താവ് പറയുന്നു. അപ്പൊ സത്യത്തിൽ ഈ കൂട്ടമായി ജനിക്കട്ടെ എന്നും കൂട്ടമായി പറക്കട്ടെ എന്നും മുളച്ചു വരട്ടെ എന്നൊക്കെ ലക്ഷക്കണക്കിന് വെറൈറ്റീസ്. അവർ ഗാഡ് ഈസ് ദ ഗാഡ് ഓഫ് വെറൈറ്റി ഓർ ഡൈവേഴ്സിറ്റി ബട്ട് നോട്ട് ദ ഗാഡ് ഓഫ് ഡിവിഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം എന്താ? വൈവിധ്യങ്ങളുടെ ദൈവമാ, പക്ഷെങ്കിൽ പിന്നെ വിഭാഗിതയുടെ ദൈവമല്ല അല്ലേ? നമ്മുടെ എല്ലാ മുഖം ഒരുപോലെ ഇരുന്നെങ്കിലും എന്തായത്? എത്ര മനുഷ്യരാ ഈ ലോകത്തിലെ മൃഗങ്ങൾ എല്ലാത്തിനും അതിന് അതിന് വ്യത്യസ്തതയുണ്ട്. ഒരു മനുഷ്യനെ പോലെ 7 പേരണം എന്നൊക്കെ പറഞ്ഞു, അന്തരം ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. എല്ലാവരുടെ തമ്പ് അല്ലേ വ്യത്യാസമല്ലേ? എല്ലാവരുടെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദൈവം വെറൈറ്റീസ് ട്രീസ് പ്ലാന്റ്സ് ബേർഡ്സ് എല്ലാം ഉണ്ടാക്കി ഒരൊറ്റ വാക്കിൽ ആ ദൈവം അതേ ശബ്ദം പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാകുന്നു. ഐ ആം യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മത്സ്യങ്ങൾ പിറന്നതും ചലിച്ചു നീങ്ങിയതും വൃക്ഷങ്ങളും സസ്യങ്ങളും മുളച്ചു വന്നതും അതുപോലെ തന്നെ പക്ഷികൾ പറന്നതും ഒക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെങ്കിൽ അതേ ദൈവം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ മഹിമ വലിപ്പത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംശയിക്കുന്നു ഇല്ലേ? ശരിയാണോ? ശരിയാണോ? എന്തും ഉണ്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാമേ, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റിസ്ക് സ്റ്റെപ്പ് എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നാളത്തെ കാര്യം അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ പശ്ചാത്തലം എൻ്റെ മദർ ആ വിശ്വാസത്തിലേക്ക് ആദ്യം വന്ന്. എൻ്റെ പപ്പ കൽക്കട്ടയിലായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. ഞങ്ങളൊക്കെ കൽക്കട്ട ജനിച്ചു വളർന്നു. പിന്നെ ഞാൻ 1, 2 ഒന്നും പഠിച്ചില്ല, 3-ാം ക്ലാസ്സിലേ പഠിത്തം തുടങ്ങി. ഞാൻ ട്യൂഷനൊക്കെ വീട്ടിൽ കിട്ടി. അങ്ങനെ കൽക്കട്ടയിൽ പഠനമായപ്പോൾ നാട്ടിൽ വന്നു, അങ്ങനെ തുടങ്ങി. എൻ്റെ മദർ ഒക്കെ എല്ലാവരും ഞങ്ങൾ കൽക്കട്ടയിലായിരുന്നു. മദറിന് നാഗാലാൻഡിൽ പപ്പ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആസ്മാ രോഗം ഉണ്ടായി, തണുപ്പ് കൊണ്ടൊരു ആസ്മാ രോഗം ഉണ്ടായി. ഒത്തിരി ഡോക്ടർ ചികിത്സിച്ചു, സ്വത്തും കിട്ടിയില്ല. ഡോക്ടർ പൈ എന്ന ട്രിവാൻഡ്രം സ്പെഷ്യലിസ്റ്റാണ്, 3 മാസം താമസിച്ച് ട്രിവാൻഡ്രം തിരിച്ചിട്ട് സൗഖ്യമായില്ല. അങ്ങനെ ചില ദേവദാസന്മാരെ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. പപ്പയൊക്കെ അന്ന് മത്തമാലാണ്, അച്ഛനൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. അന്ന് പിന്നെ വീട്ടിലെ കുറച്ച് പ്രാരാബ്ദമായ കൊണ്ട് പഠിച്ചങ്ങനെ പോയി. ഞങ്ങളൊക്കെ അങ്ങനെ ഞാനൊക്കെ ചെറുപ്പം മദറിന്റെ ഒരു രോഗസൗഖ്യവും വിശ്വാസത്തിലേക്ക് വന്ന ആ രീതിയിലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളെല്ലാം അപ്പം അതേ കൂടെ വന്നത് അങ്ങനെ. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും ദൈവം ഭയങ്കര വിശ്വാസം തന്നു. ഞാൻ 80 രക്ഷിക്കപ്പെട്ടു, അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ ജീവിക്കാം, ഞാൻ 80 ഒരു തീരുമാനമെടുത്തു. 1980 കർത്താവേ, ഇനി ജീവിച്ചാലും മരിച്ചാലും ഇനിയും ദൈവിക രോഗശാന്തി മതി, ആരും എടുക്കരുത് കേട്ടോ. ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോൾ പറയാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇറ്റ്സ് വെരി റിസ്ക്. റിസ്ക് എനിക്ക് റിസ്ക് ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മളത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മരണത്തിന് ഏൽപ്പിക്കുന്നൊരു അനുഭവം കേട്ടോ. ചുമ്മാതൊന്നും വേറെ ആരെങ്കിലും എടുത്തേക്കരുത്, തീരുമാനം എടുക്കത്തേക്കരുത്.
എന്റെ വൈഫ് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേങ്കിൽ കൃപയാൽ ഇന്ന് വരെ ഞാൻ നിന്ന് 80 വരെ ജീവിച്ചു, എനിക്ക് നാളത്തെ കാര്യം എനിക്കറിയില്ല. അത് ഉപദേശമാക്കത്തുമില്ല, ആരും പറയാറില്ല, പഠിപ്പിക്കത്തില്ല. വ്യക്തിപരമായ ഒരു അനുഭവം. ശ്രദ്ധിച്ചു വരും ബാക്കി കാര്യം. അപ്പം 10-15 വയസ്സ് മുതൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായി, ഞാൻ സമർപ്പിച്ചു. വയസ്സ്കൂളിൽ പോകുന്നവരെ കാണുമ്പോൾ ഞാൻ കരയും, ദൈവം എനിക്കെന്നാ പോകുന്നത്. പപ്പ ഇങ്ങനെ പറഞ്ഞു, ദിനകരനെ നോക്കിക്കുക, അവരെ നോക്കിക്കുക, അവരെല്ലാം ജോലിയോടുകൂടി കർത്താൻ വേല ചെയ്യാം, അങ്ങനെ പോയാൽ മതി. അങ്ങനെ വിളിക്കപ്പെട്ടവരുണ്ട്, അതങ്ങനെ ചെയ്യണം. അല്ലാതെ ഉള്ളവർ അതായത് അതാതിന്റെ സ്ഥാനത്ത് കേട്ടോ. അങ്ങനെ എന്നെ നിർബന്ധിച്ച് എന്റെ 19-ാമത്തെ വയസ്സിൽ 84 എന്നെ നേരെ കൽക്കട്ടയിൽ കൊണ്ടുപോയി. ഞാൻ സ്റ്റെനോഗ്രാഫിയൊക്കെ പഠിച്ചു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. അവിടെ പോയി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ ബംഗാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിങ്ങനെ ഒരു ദിവസം ചെന്നിട്ട് ലെറ്റേഴ്സൊക്കെ ഹിന്ദി ടൈപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ സുശീലവേലയ്ക്ക് വേണ്ടി വിളി എനിക്കുണ്ട്, ഇത് വിട്ടിട്ട് എന്തിനു പോയാലും ശാശ്വതമാകത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ഞാനിപ്പോ ഈ ബാബിലോണിൽ ഇസ്രായേമൊക്കെ കിടക്കുന്ന പോലെ പ്രവാസി വന്ന് കിടക്കുകയാണല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. 12 മുതൽ 1 മണി വരെ, പപ്പ 1 മണിക്ക് വരും കബഡിയിൽ, പ്രാർത്ഥിച്ചു. ഒത്തിരി ബംഗാളി കുട്ടികൾ പോയി വരുന്നുണ്ട്, ഞാനിങ്ങനെ പൊട്ടിക്കരയാണ്. അന്ന് ഇങ്ങനെ ആ കൊച്ചു മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് ഈ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മറുപടി തരണം. പക്ഷെങ്കിൽ പപ്പായെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു 1% പോലും ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കുന്നില്ല. ദൈവം എനിക്ക് മറുപടി തരണം. സത്യം പറയാം, 4 മണിയായപ്പോൾ ഞങ്ങൾ ടൗൺഷിപ്പ് പ്ലാനിലേക്ക് പോവാം. പോകുമ്പോൾ പപ്പായുടെ ജീവിതം ചോദിക്കും, മോനെ എടാ നിനക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിനക്ക് സുശീലവേലയ്ക്കാണോ ആഗ്രഹം, വെറുതെ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അതാ ഞാൻ പൊട്ടിക്കരഞ്ഞു. അന്ന് 4 മണിക്ക് 4:30 ആയപ്പോൾ എനിക്കത് നിന്ന് വിടുതൽ കിട്ടി 84. പിന്നെ ഞാൻ 6 മാസം കൂടെ താമസിച്ച് 85 ഞാൻ മണക്കാലം ജോയിൻ ചെയ്തു. വളരെ ആവേശം, എന്ത് നല്ല ജീവിതം, സുന്ദര ജീവിതം. തെറ്റിദ്ധരിക്കുകയല്ല, പൗലോസ്ലീഹാ പറയുന്നു, ഒരു തെറ്റിനെ കുറിച്ച് എനിക്ക് ബോധം വരുന്നില്ല, എങ്കിലും ഞാൻ തീരുമാനമാകുന്നില്ല, എന്നെ വിധിക്കുന്ന ദൈവം എന്ന് പറയുന്നതെന്ന് ഞാൻ പറയത്തില്ല. ചില ദിവസം പല ദിവസങ്ങളും വൈകിട്ട് നോക്കുമ്പോൾ അന്നൊരു തെറ്റും വന്നില്ല എന്നുള്ള ബോധം എനിക്കുണ്ടായിട്ടുണ്ട്. നന്നായി ജീവിക്കുന്നു. 3-ാം വർഷം പഠിക്കുക BTech. ഞാൻ 87 കേരളം മുഴുവൻ, ഞാൻ നല്ല കഴിഞ്ഞ സമർപ്പിച്ച പോലെ കേരളം മുഴുവൻ സൈക്കിൾ ടൂർ നടത്തി. 61 ദിവസം ബെയിൽ കൊണ്ട് പരസ്യോഗം നടത്തി, ചർച്ചസ് മീറ്റിംഗ് നടത്തി, ആത്മാർത്ഥമായി അന്ന് 50 രൂപ കൈ കിട്ടി ഉടനെ പരസ്യോഗം നടത്തും, ട്രാക്ട് കൊടുക്കും. സൺഡേ സ്കൂളിൽ മണക്കാല ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചത് BD വരെ. 26 സൺഡേ സ്കൂളുകൾ ഞാൻ മാത്രമല്ല പലരും ചേർന്ന് ഞങ്ങൾ സ്ഥാപിച്ചു. വളരെ സന്തോഷകരമായ പ്രവർത്തനങ്ങൾ. പക്ഷേ 1988 സൈക്കിൾ ടൂർ കഴിഞ്ഞതിന്റെ പിറ്റേ വർഷം സൈക്കിൾ ടൂറിന് കാസർഗോഡ് പാസ്റ്റർ മോഹൻ ബി ഡേവിഡിന്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുക. ഞാൻ ഞങ്ങളുടെ ലീഡറും കൂടെ ബാറ്റ് തുടയ്ക്കുമ്പോൾ ഒരു തുള്ളി ഡിസ്റ്റിൽ വാട്ടർ, ഇവിടെ ഞാനിവിടെ 6 വർഷം മുമ്പ് വന്നപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞതാണല്ലോ, ഞാൻ ആവർത്തിക്കുന്ന ആവശ്യമില്ല കൂടുതൽ. 2003 ഞാൻ വന്നിരുന്നു. എന്റെ വലത് കണ്ണിൽ ഒരു തുള്ളി ആസിഡും ഡിസ്റ്റിൽ വാട്ടറും വീണു കണ്ണിന്റെ ഇവിടെ. അന്ന് മുട്ടുസുച്ച തലവലിപ്പത്തിൽ പുറത്തേക്ക് ഉന്തി വന്നു. പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നുമില്ല, പ്രാർത്ഥിച്ചത് അത്ഭുത സൗഖ്യമാക്കി. പിന്നെ കണ്ണാടിയെ, കൂളിംഗ് ഗ്ലാസ് കണ്ണാടിയൊക്കെ വെച്ച് നേരെ ടൂറൊക്കെ കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, ഒരു വർഷം പ്രശ്നമില്ല. പിറ്റേ വർഷം ജൂലൈ മാസം 8-ാം തീയതി എന്റെ കണ്ണിന് വാർത്തകാടിന്റെ കാഴ്ച കംപ്ലീറ്റും പോയി. ലെഫ്റ്റ് ചെറിയതായിട്ടുണ്ട്. 2-3 ദിവസം വീട്ടിൽ കോളേജ് കിടന്നു, ക്ലാസ് ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, കതികെട്ടിന വേദന. അങ്ങനെ ഒരാളിനെ മരുന്ന് കൊടുക്കുന്നില്ല, കോളേജ് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ കൊണ്ടാക്കി, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മദർ പറഞ്ഞു, എന്ത് പറ്റി ചോദിച്ചു. അപ്പം കണ്ണിന് കാഴ്ച പോകുന്നു പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്റെ മകനെ 2 കണ്ണുള്ളവനായി കർത്താവിന് കൊടുത്തെങ്കിൽ, അവൻ ഒറ്റക്കണ്ണനായി അല്ലെങ്കിൽ പൊട്ടക്കണ്ണനായി വന്നാലും എനിക്ക് ഭാരമില്ല, ദൈവത്തിന് അതിന്റെ പ്രവൃത്തിയുണ്ട്. ഞാൻ 40 ദിവസം അന്ധനായ ഒരു മുറി കിടന്നു, ദൈവൻ അത്ഭുതമായി സൗഖ്യമാക്കി, അത്ഭുതകരമായി സൗഖ്യമാക്കി. പിന്നെ ഞാൻ പഠനം പൂർത്തീകരിച്ചു. ഞാൻ പറയാം, ദൈവനാമത്തിനോട് പറയാണ്. അതിനുശേഷം പഠനം പൂർത്തീകരിച്ചു. പിന്നെ ആൻഡമാൻസിൽ 2 വർഷമായിരുന്നു, തിരിച്ചു വന്നു, BD പഠിച്ചു. കോഴിക്കോട് 2 വർഷം കഴിഞ്ഞാൽ ഞാൻ കൽക്കട്ടയിലെ സരാംപൂർ കോളേജിലെ MTH ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ എത്രയോ വർഷമായി, 10-12 വർഷമായിട്ട് വീണ്ടും ഞാൻ കോഴിക്കോടായിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പുഷ്ടോപ്പെട്ടു, ചിലപ്പോൾ അല്ലേ, ചിലപ്പോൾ ചില വിഷയത്തിൽ പുഷ്ടോപ്പെടും. പക്ഷെ ദൈവം ചില പുഷ്ടോപ്പുകളെ ഒക്കെ കോമായാക്കിയിട്ട് ഒത്തിരി ചേർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ തീരുമാനിച്ചിട്ട് ഈ ഒരു കൊച്ചു കുഴപ്പം വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ചിന്തിക്കായിരുന്നു, എൻ്റെ ദൈവമേ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും, ഞാൻ ആ പൊട്ടക്കണനായിട്ടിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാ. ജീവിതത്തിൽ ഒരു മണ്ഡലത്തിൽ നോക്കി ഇല്ല കഴിയില്ലെന്ന് പറയരുത്. കാരണം ഞാൻ പറഞ്ഞത് ഊയിസ് ഓഫ് ഗോഡ്, ഞാൻ അതാ പറഞ്ഞത്. നമ്മുടെ ദൈവം ആരാ, ആരാ നമ്മുടെ ദൈവം? കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തരുത്. നമ്മൾ നമ്മുടെ ദൈവം ആരാ നമ്മൾ തിരിച്ചറിയണം. മുന്നോട്ട് പോട്ടെ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആരാ, അതിനെക്കുറിച്ച് പിന്നെ പഠിക്കുന്നുണ്ട്. 3, നമ്മുടെ പ്രതിയോഗി ആരാ, നമ്മുടെ പ്രതിയോഗി ആരാ. നമുക്ക് പ്രതിയോഗികൾ ആരല്ല, ജഡരക്തങ്ങളല്ല അല്ലേ, ആണോ ആണോ, ആരല്ല, ജഡരക്തങ്ങളല്ല, പിന്നെ ആരാ, വാക്ഷകൾ അധികാരങ്ങൾ, സ്വർലോകത്ത് ദുഷ്ടാത്മ സേന, ഈ ലോകത്ത് ലോകാധിപതികൾ. ചുരുക്കം പറഞ്ഞാൽ പത്രോസ് ലേഖനം 5:8 നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അത് നമ്മുടെ കോമൺ എനിമി എന്ന് പറഞ്ഞു. അവൻ ആരാന്നും മനസ്സിലാക്കണം. ദൈവം ആരാണ്, ഞാൻ ആരാണ്, എന്റെ പ്രതിയോഗി ആരാണ്, മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി കാര്യമൊക്കെ നമ്മളെ സമയത്തുമായിട്ട് വരുന്നുണ്ട്. ക്രിസ്ത്യൻ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ കയറി ചെയ്യും, പിന്നെ നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നു ദൈവത്തെ കുറിച്ച്. ക്രിസ്ത്യവിശ്വാസികളായ ദൈവമക്കളായ നമ്മൾ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആരാന്ന് അറിയണം. ഇത് പ്രായോഗിക ജീവിതത്തിൽ ആർക്കു വേണ്ടി നമ്മൾ വന്നു, ആർക്കു വേണ്ടി വിശ്വസിക്കുന്നത്, ആർക്കു വേണ്ടി ജീവിതത്തിൽ പലതും മരിപ്പിച്ചിരിക്കുന്നത് അല്ലേ അല്ലേ? മരിപ്പിച്ചിട്ടില്ല പലതും. പൗലോസ് പറഞ്ഞു ലാഭമായതൊക്കെ ഞാൻ ചപ്പിച്ചവർന്നുണ്ടെന്ന്. ആർക്കു വേണ്ടിയാ? നമുക്ക് വ്യക്തമായി അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഇതുവരെ ചെയ്യാൻ കഴിയുമോ? നമ്മൾ ആർക്കു വേണ്ടി പലതും ത്യജിച്ചോ അദ്ദേഹത്തെ ശരിക്കറിയുന്നില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാകാം? പതർച്ചുണ്ടാകാം അല്ലെ? പൗലോസ് പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവർ ശക്തരെന്ന് ഞാൻ ഓർക്കണോ? ഇതൊക്കെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ബോധ്യം ഇതുണ്ടാകണം. നമ്മൾ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ നമ്മുടെ ദൈവം ആരാണ്, രണ്ട് ആ ദൈവമായിട്ട് നമ്മുടെ ബന്ധം കൂടെ ക്ലിയർ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് പിന്നെ 46-ാം സംഗീതത്തിൽ കോരഭദ്രന്മാർ പറയുന്നത് എന്താ, യഹോ നമ്മുടെ സങ്കതവും ബലവുമാകുന്നു, കഷ്ടങ്ങളെ ഏറ്റുമടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ആ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുരുങ്ങ സമുദ്രത്തിൽ വീണാലും അതിന് കോപം കണ്ട വെള്ളയിരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പിന്നെ പറഞ്ഞ 4-ാം വാക്യം, ദൈവം അതിന്റെ നടുവിൽ ഉണ്ട് എന്നറിയോ? ദൈവം സങ്കേതവും ബലവുമാകുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ. ഇന്നിപ്പോ ഭൂമി മാറിപ്പോയി നമ്മൾ ഇറങ്ങി ഓടും ഇല്ലേ? ഞാൻ കൽക്കട്ട നമ്പർ കൂടെ പഠിക്കുമ്പോൾ ഞാൻ 3-ാം നിലയാണ്, ഫാമിലി ആയിട്ട് ഞങ്ങളുടെ ഒരു അവിടുത്തെ സാക്ഷ്യം പറയാണ്ടോ പിന്നെ പറയാം. 3-ാം നിലയിൽ താമസിക്കുക, ഞങ്ങളുടെ ഒരു ടീച്ചറും ഫാമിലി വന്നു, അവിടുന്ന് ഇപ്പൊ പെട്ടെന്ന് ഷെയ്ക്ക് ചെയ്തു, കുലുങ്ങി ഉറങ്ങി ഓടി ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക്, പൊതു സ്ഥലത്തേക്ക് ഇറങ്ങി ഓടി. ഭൂമി കുലുങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ? അങ്ങനെ ആണെങ്കിൽ കാലിനടിയിൽ നിന്ന് ഭൂമി മാറിപ്പോവാ. പൊലസ് ഇവിടെ കുറെ കൃത്യമായി പറയാണ് അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഭയപ്പെടുക. ധാരണയോ ദൈവം ആരാണെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ദൈവമക്കളായ നമ്മൾ ദൈവഹിതത്തിൽ ജീവിക്കുക, അത് ക്ലോസറ്റ് പറഞ്ഞത് അത് ബ്രാക്കറ്റിലാണ്, ദൈവപ്രമാണത്തിലും ദൈവഹിതത്തിലും വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിലെ പൈതലാണെങ്കിൽ ലോകത്തിൽ എന്തോ സംഭവിച്ചാലും നമ്മൾ കുലുങ്ങണ്ട ആവശ്യമില്ല. കാരണം ദൈവം ഉണ്ടോ കൂടെ? അത് നമ്മൾ നല്ല ഉറപ്പാണ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ ഇപ്പൊ ഞാൻ അതാണ് ഇപ്പൊ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തണം. അങ്ങനെ ബൈബിൾ പറഞ്ഞല്ലേ, ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, ദൈവം വെളിപ്പെടുത്താതെ. അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഹൂ റിവീൽസ് ഹിംസെൽഫ് വി കാൻ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ ദൈവത്തിന് സെൽഫ് റെവലേഷൻ കർത്താവ് ചെയ്യാത്തുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 17:26-27, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 26-27 ഒരു പാർട്ടിസിപ്പേഷൻ ഭൂതലത്തിൽ ഇന്നും
കുടിയിരുപ്പാൻ അവർ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും.
ദൈവത്തെ തപ്പി നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കുറെ ആൾക്കാർ. പക്ഷെ പൗലോസ് പറയാണ് ദൈവം നമുക്ക് ആർക്കും ആരല്ല, അകന്നിരിക്കുന്നവൻ അല്ല. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തണം. ഞാൻ പണ്ട് ഒരു 15 വർഷം മുമ്പ് എവിടെയോ വായിച്ചു, റഷ്യ ശാസ്ത്രജ്ഞന്മാര് അന്ന് ശരിക്കും 91-ലാണ് ഗ്ലാസ്നസ് പെരിസ്ട്രോയ്ക്ക എന്ന് പറയുന്ന രണ്ട് പ്രധാന ഫിലോസഫിയിലൂടെ ഗോർബച്ചോവ് ഈ സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിട്ടു അല്ലെ 10-15 ആയിട്ട്. ഇന്നങ്ങനാണല്ലോ അല്ലെ? 91-ലാണ് ഗ്ലാസ്നസ് പെരിസ്ട്രോയ്ക്ക. പെരിസ്ട്രോയ്ക്ക എന്ന് പറഞ്ഞ ചേഞ്ച് ഗ്ലാസ്നസ് മീൻസ് ഓപ്പൺനെസ്. അപ്പൊ ആ അവസ്ഥിതികൾക്ക് മാറ്റം വരുത്തിയിട്ട് സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിട്ട് എല്ലാം 10-15 രാജ്യങ്ങളായി തോന്നും. അതിൽ പ്രധാന ഘടകമാണ് റഷ്യ എന്ന്, ഓക്കെ, ക്രൊയേഷ്യ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ, കമ്മ്യൂണിസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 200 മൈലോ അത് കൂടുതലോ ഈ കുറെ രക്ഷശാസ്ത്രജ്ഞന്മാർ ആകാശത്തോടും മുകളിലോട്ട് പോയിട്ട് അവരവിടെല്ലാം നോക്കി ദൈവം കൊണ്ടുവന്നു. ഞാൻ പേപ്പർ വെച്ചത് ദൈവത്തെ കണ്ടെത്താൻ വന്നത് അവരവിടെ ദൈവം, ഞങ്ങൾ ദൈവത്തെ ഒന്നും കണ്ടില്ല. സി ഇവിടെ പൗലോസ്ലീഹ പറയാണ് അവർ ദൈവത്തെ കണ്ടെത്താമോ എന്ന് നോക്കി എന്ത് ചെയ്യാം, തപ്പി നോക്കി. പക്ഷെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു അവൻ നമുക്ക് ആർക്കും അകന്നിരിക്കുന്നവനല്ല. സ്തോത്രം, ഹല്ലേലൂയ. തപ്പി നോക്കി കണ്ടെത്തണവനല്ല. ഇനി എബ്രായ ലേഖനം 11:6 വായിച്ചേ. 11:6
എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ.
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? ദൈവത്തെ അറിയാൻ എങ്ങോട്ട് ചെല്ലണം? ദൈവത്തിനടുക്കൽ ചെല്ലണം. അപ്പൊ ദൈവം തന്നെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? റിവീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തണം. എന്താ കാര്യം? ഗോഡ് ഈസ് ഇൻവിസിബിൾ. ഗോഡ് ദൈവം ആരാണ്? അദൃശ്യനാണ്. ഗോഡ് ഈസ് ഇൻവിസിബിൾ. ഇൻവിസിബിൾ വിസിബിൾ ആണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ അന്വേഷിക്കേണ്ടത്താണ്. ഗോഡ് ഈസ് ഇൻവിസിബിൾ. ഗോഡ് ദൈവം അദൃശ്യനായ ദൈവമായതുകൊണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്ന ആളാണ്. ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവരെ ദൈവം എന്ത് ചെയ്യും? ദൈവം ഉണ്ടെന്നും അവൻ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ദൈവത്തെ, ഇപ്പം ഒരിക്കൽ ഈ മോശം ദൈവം തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷി കേട്ടുണ്ട്. ഞാൻ അവർ പറയാനുണ്ട്, ഞാൻ കറക്റ്റ് അപ്പച്ചാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. ആ ബന്ധമാണ് കേട്ടോ, ബന്ധമാണ്, ഭയങ്കര ബന്ധം. പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചാന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് അവർ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ആ ബന്ധം റിലേഷൻഷിപ്പാണ്. അങ്ങനെയൊക്കെ വിളിക്കാൻ കേട്ടോ, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം എന്ത് ചെയ്യും? വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പറ്റൂ, അല്ലാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇവിടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണുന്നുണ്ട്. രണ്ട് രീതിയിൽ ദൈവം നമ്മെ വെളിപ്പെടുത്താറുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ദ റവലേഷൻ ഓഫ് ഗോഡ് എന്ന റവലേഷൻ. ദൈവം എങ്ങനെ തന്നെ തന്നെ റിവീൽ ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു? രണ്ട് രീതിയിലാണ് വെളിപ്പെടുത്തുന്നത് ദൈവം. ഒന്ന് കോമൺ റവലേഷൻ, സെക്കൻഡ് സ്പെഷ്യൽ റവലേഷൻ. കോമൺ റവലേഷൻ ആൻഡ് സ്പെഷ്യൽ റവലേഷൻ. പൊതുവെളിപ്പാട്, പ്രത്യേക വെളിപ്പാട്. പൊതുവെളിപ്പാട്, പ്രത്യേക വെളിപ്പാട്. ഈ പൊതുവെളിപ്പാട് കോമൺ റവലേഷൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന വെളിപ്പാടാണ്. ഈവൻ എത്തിസ്റ്റ്, നിരീശ്വരൻ, നാസ്തികന് പോലും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പാടിന്റെ രീതിയാണെന്ത് കോമൺ റവലേഷൻ അല്ലെങ്കിൽ പൊതുവെളിപ്പാടെന്ന് പറയും. മൂന്ന് പ്രധാന കാര്യമുണ്ട്, മൂന്ന് കാര്യം. പൊതുവെളിപ്പാട് മൂന്നാണ്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അയ്യോ, നിങ്ങളൊക്കെ കുറിക്കണം കേട്ടോ. സ്മോൾ പെൻസിൽ ഈസ് ബെറ്റർ ദാൻ ലോങ് മെമ്മറി. നിശ്ചയമായിട്ട് കുറിക്കണം, നിങ്ങൾ നിശ്ചയമായിട്ട് കുറിക്കണം, കുറിക്കണം. പൊതുവെളിപ്പാട്, പൊതുവെളിപ്പാട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന് നേച്ചർ, പ്രകൃതി, പ്രകൃതി, പ്രകൃതി. രണ്ട് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ കോൺഷ്യസ് മനസ്സാക്ഷി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സാക്ഷി എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു വെളിപ്പാടാണ്. ഇതെല്ലാം മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. പ്രകൃതി എന്ന് പറയുന്ന നേച്ചർ ദൈവം വെളിപ്പെടുത്തി എല്ലാവർക്കും മനസ്സിലാക്കാം. പിന്നെ രണ്ട് മനസ്സാക്ഷി എന്നതും. മൂന്ന് ഹിസ്റ്ററി, ഹിസ്റ്ററി ചരിത്രം, 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 ചരിത്രം. ഇത് ലോകത്തിലെ സകല മനുഷ്യർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ദൈവത്തിന്റെ മൂന്ന് പ്രധാന വെളിപ്പാടിന്റെ രേഖയാണ്. എന്താ നേച്ചർ? നേച്ചർ സ്റ്റാംസ് ഉണ്ട്, നമുക്ക് ബൈബിളിൽ ഉണ്ട് നേച്ചർ സ്റ്റാംസ്. പ്രകൃതിയിലൂടെ ദൈവത്തിന്റെ സ്പർശനം, സാന്നിധ്യം ഗ്രഹിക്കുന്ന സങ്കീർത്തനവചനങ്ങളുണ്ട്. ഒന്ന് പറയാമോ? ഏതെങ്കിലും ക്ലാസ് അല്ലേ ഇത്, ഒന്ന് പറഞ്ഞേ. ആ പത്തൊമ്പതാം സംഖ്യത്തിൽ ഒന്നാം വാക്യം. ഞാൻ ഒത്തിരി മഞ്ചു കൊടുക്കുന്ന ആളാണ്. ഇവിടെ മഞ്ചൊന്നും ഇല്ലായിരിക്കും അല്ലേ? രണ്ട് രൂപ മഞ്ച് ഞാൻ കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ ഒന്നും കൊണ്ടില്ല, ഉത്തരം പറയുന്നവർക്ക് സ്പെഷ്യൽ. അപ്പം പത്തൊമ്പതാം സംഖ്യം പാസ്റ്റ് പറഞ്ഞ് കറക്റ്റാണ്. ഇവിടെ വേറെ ആരും ഇവിടെ പറഞ്ഞു ആര് പത്തൊമ്പതാം സംഖ്യം ഒന്നാം വാക്യം. ഓക്കെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, കണ്ടോ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകൽ വാക്ക് പഠിക്കുന്നു, രാത്രി രാത്രി കറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തും വർണ്ണിക്കുന്നു. ആകാശവിധാന കൈവേലെ പ്രസിദ്ധമാക്കും. പിന്നെ ബാക്കി വല്ല ഉണ്ടോ? റോമാലേഖനം നിർത്തേ. റോമാലേഖനം ഒന്നിന്റെ 18 മുതലായിട്ടൊന്ന് വായിച്ചേ. ഒന്നിന്റെ 18 മുതൽ കുറച്ചുകൂടെ ശക്തമായ ഒരു കാര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരി സംശയം. വെളിപ്പെടുന്നു. അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. കണ്ടോ, അതാ പറഞ്ഞത്. ഗോഡ് ഹു ഹിംസെൽഫ് റിവീൽഡ്. അല്ലേ, അല്ലേ? ദൈവം തന്നെ എന്ത് ചെയ്തു? വെളിവാക്കി. വായിച്ചു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അദർശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ. ലോകസൃഷ്ടി മുതൽ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് തെളിവായി വന്നിരിക്കുന്നു. എന്തിനാ? എന്തിനാ? അവർക്ക് പ്രതിവാദമില്ല. ടു അവോയ്ഡ് എ ഡിസ്പ്യൂട്ട്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും ഡിസ്പ്യൂട്ടിന്റെ ആവശ്യമില്ല. പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ദൈവം ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് തെളിവാകുന്ന രീതിയിൽ വെച്ചിരിക്കുക പ്രപഞ്ചത്തിൽ നെയ്ച്ചർ എല്ലാം. അതല്ല ദൈവം പറഞ്ഞല്ലോ, ഭക്തനോ ഭക്തനോ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ലാത്തവനെല്ലാം ദൈവം മഴ കൊടുക്കുന്നു. ഇവൻ ഓക്സിജൻ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടല്ലേ. ഇടയ്ക്ക് നമ്മൾ ശ്വാസം പിടിച്ചൊക്കെ കാണിക്കാറുണ്ടെങ്കിലും പരിമിതിയുണ്ട്, നമ്മളെ പിന്നെ ശ്വാസം പിടിക്കും. ശ്വാസം ഓക്സിജൻ സിസ്റ്റം നോക്കണം. നമ്മൾ അങ്ങോട്ട് ഓക്സിജൻ പുറത്ത്, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു, അത് പിന്നെ വൃക്ഷങ്ങളൊക്കെ പിടിക്കുന്നു. എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് പിടിച്ചിട്ട് ഓക്സിജൻ ഇങ്ങോട്ട് വിടുന്നു, നമ്മളെ വെയിറ്റെടുക്കുന്നു. അപ്പോൾ ഭയങ്കര സിസ്റ്റം അതിനകത്ത് അല്ലേ. പിന്നെ നോക്കുക ഈ താരപഥങ്ങളെല്ലാം നോക്കിക്കുക, ഇവിടെ കാറും കൂട്ടിയിട്ട് എന്ത് വേടിച്ചൊക്കെ ഇവിടെ പോകുന്നത്. ഇവിടെ പിന്നെയും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നേരെ എതിരെ വണ്ടി വരുന്നു അല്ലേ. സിസ്റ്റം ഒക്കെ അങ്ങനെയാണ്, ഫോറിനേഴ്സിന് ഏറ്റവും പേര് പേടിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അതൊക്കെ കൂട്ടിയിരിക്കുന്നു. പക്ഷേ ഈ താരപഥങ്ങളൊക്കെ നോക്കി കൃത്യമായ ദൈവ താരപഥത്തിൽ അല്ലേ കോടിക്കണക്കിന് ഇന്ന് വരെ നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷീകരിക്കാത്ത നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഗാലക്സിയെ കുറിച്ചൊക്കെ എന്നേക്കാൾ ഇവിടെ നല്ല ശാസ്ത്രം അറിയുന്ന മക്കളുണ്ട്, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് അത്രയും പറയുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒത്തിരി താരങ്ങൾ, സ്റ്റാർസ്, മൂൺ, സൺ, ഇതെല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ ദൈവമാക്കിയിരിക്കുക. ഇതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകതയാണ്. പണ്ട് വോൾട്ടയർ ഐസക് ന്യൂട്ടനും കൂടെ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി, ഒരു ചെറിയ വാക്കുവാദം. ഐസക് ന്യൂട്ടന്റെ മുറിയിൽ ഒരു അദ്ദേഹം ഒരു ഡിസ്പ്യൂട്ട് കഴിഞ്ഞിട്ട് വോൾട്ടയർ പറഞ്ഞ ദൈവമില്ല, ന്യൂട്ടൻ പറഞ്ഞോണ്ടും. വോൾട്ടയർ പോയി, മറ്റൊരു സമയത്ത് വോൾട്ടയർ വന്നപ്പോൾ, ഫ്രാൻസുകാരനാണ് വോൾട്ടയർ, വേറെ സമയത്ത് വന്നപ്പോൾ ഐസക് ന്യൂട്ടൻ ഗ്ലോബ് ഉണ്ടാക്കി വെച്ചിരുന്നു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഇത് ഗ്ലോബ് ഉണ്ടാക്കി വെച്ചിരുന്നു, ഉണ്ടാക്കിയല്ലോ വാങ്ങിച്ചു വെച്ചിരുന്നു മേശപ്പുറത്ത് തന്റെ ഓഫീസ് മുറിയിൽ. വോൾട്ടയർ വന്നപ്പോൾ ആഹാ നല്ലൊരു ഗ്ലോബ് ഒക്കെ വാങ്ങിച്ചു വെച്ചല്ലോ, എന്നോട് ഏ ഞാൻ വാങ്ങിച്ചില്ല, പിന്നെ ഇതെന്തായിരിക്കുന്നു. അതെ, ഈ ജനൽ തുറന്നിട്ടപ്പോൾ കാറ്റടിച്ചു, ഇവിടെ കിടന്ന മെറ്റലും ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളും പേപ്പറെല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ അത് ഗ്ലോബായിട്ട് മേശപ്പുറത്ത് വന്നിരുന്നു. അപ്പം അവോട്ടെ ഏ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചു, ഇതൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല, താങ്കൾ പണം കൊടുത്ത് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ വോട്ടയർ പറഞ്ഞു, ഈ കൊച്ചു ഗ്ലോബിന് പിന്നിൽ ഒരു ഡിസൈനർ വേണമെന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ഒരു ഡിസൈനർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ സത്യത്തിൽ അതിനകത്തൊന്നും കാര്യമില്ല അല്ലെ. ഈ ബൈബിൾ പറയാണ് 14 സങ്കീർത്തനത്തിലും 53 സങ്കീർത്തനം പറയുന്നു, ദൈവമില്ല ഇതിന് മൂടൻ. പിന്നെ ആരണ്ട ഈയിടെയല്ല നമ്മുടെ ഏറ്റിക്കോവര് പറഞ്ഞു അത് ബുദ്ധിമാനന്തെയും, ദൈവമില്ലെന്ന് മൂട ഹൃദയത്തിൽ പറയുമ്പോൾ ബുദ്ധിമാന്മാരെന്തെയും വിളിച്ചു പറയുന്നു. എന്തു ആയിക്കോട്ടെ, നിരീശ്വരന്മാർ പോലും ദൈവമില്ലെങ്കിൽ പിശാചും ഇല്ലല്ലോ. ചില വീട്ടിൽ ഒറ്റക്കിടക്കാൻ പേടിയുള്ള നിരീശ്വരന്മാരുണ്ടായിരുന്നു. ദൈവമില്ല സാത്താനല്ലല്ലോ, അതൊക്കെ വേറെ അതിന് വിരോധാഭാസമാർ ഭാഗത്ത്. പിന്നെ വോട്ടേറൊക്കെ അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ അത് കണ്ടു നിന്ന നേഴ്സ് പറഞ്ഞു, ഇനിയും ഒരു നിരീശ്വരവാദിയുടെ മരണത്തിന് ഞാൻ ഒരിക്കലും സാക്ഷ്യം വഹിക്കില്ല, ഫ്രാൻസിസ് മുഴുവൻ വിറ്റ് കാശാക്കി തന്നാലും ഞാൻ സാക്ഷ്യം വഹിക്കത്തില്ല, അത്ര ഭീകരമായിരുന്നു ബൈബിള്. ഇനി നിങ്ങൾ കാണണമെങ്കിൽ ബൈബിളിനെ അടുത്ത് 200 ഭൂമി ഇന്ന് ഉച്ചാടനം ചെയ്യും, മാറ്റും. ഇനി ആർക്കിലും ബൈബിൾ കാണണമെങ്കിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ, അതാണ് അപൂർവ കാര്യം ഇരിക്കുന്നത്, ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ചെന്ന് കാണണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ പറഞ്ഞ വോൾട്ടയറിന്റെ വീട് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിച്ചു. അതാണ് വിശുദ്ധ ബൈബിൾ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അവിടെ പോകട്ടെ, പോട്ടെ വരാം. അപ്പം നേച്ചർ പ്രകൃതി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുണ്ട്. ഇനി കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസാക്ഷിയിലല്ലേ, മനസാക്ഷി ഒരു ദൈവത്തിന്റെ പ്രമാണം കേട്ടോ, മനസാക്ഷിയുടെ കോടതി. പാപിനിയാസ്ത്രീയെ കല്ലെറിയാൻ വന്നിട്ട് എന്ത് ചെയ്തു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാവമില്ലാത്തവൻ. അപ്പൊ എന്ത് ചെയ്തു അവര്? ആ മനസാക്ഷിയുടെ അക്ഷരം, കാരണം മോശയുടെ പ്രമാണ പ്രകാരം ഇപ്പൊ അവര് നല്ല മിടുക്കന്മാരായിട്ടിരിക്കും, കാരണം അത് തെറ്റി പിടിപ്പിച്ചിട്ടില്ല. പക്ഷെ മനസാക്ഷി എന്ത് ചെയ്തുണ്ട്? എടാ കല്ലെറിഞ്ഞേക്കരുത്, കല്ലെറിഞ്ഞേക്കരുത്, നിന്നെ ഇപ്പൊ മോശയുടെ പ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിയാൻ നീ ഇവനെ കല്ലെറിഞ്ഞേക്കാം, പക്ഷെങ്കിൽ നീ എറിഞ്ഞാൽ നിന്റെ മനസാക്ഷിയെ നീ എന്ത് ചെയ്യാം, മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മനസാക്ഷിയുടെ കോടതിയുടെ മുമ്പിൽ കുറ്റവാളികളായി കല്ലിട്ടിട്ട് തിരിച്ചുപോയി. ഒരു വലിയ കോടതിയാണോ, ദൈവം വെച്ചിരിക്കുന്ന ഒരു കോടതിയാണെന്ത് മനസാക്ഷിയുടെ കോടതി. പിന്നെ മനസാക്ഷി തരംപിച്ചു പോകുന്ന സംഗതിയുണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. അത് പണ്ട് വി എ തോമസ് ദൈവത്തിനെ കിട്ടുന്നുണ്ടോ, വി എ തോമസ് 70s 80s കേരളക്കരയിൽ ഏറ്റവും അനുഗ്രഹീതനായ പ്രഭാഷകൻ. ഞാൻ ജേക്കബ് നമ്മുടെ ശിബിച്ചായൻ, ശിബിച്ചാൻ അറിയാതല്ലേ, ഷിബു എന്ന പേര് പാസ്റ്റർ അറിയത്തില്ലേ, ആ അറിയാൻ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ 83 ഒരു കമ്മീഷൻ ആരംഭിച്ചു അന്ന്, അന്നൊക്കെ ഇന്നൊക്കെ ദൈവഹസ്തന്മാരെ അദ്ദേഹത്തെ ഇന്നും ദൈവഹസ്തന്മാരെ ആരെ സ്കൂട്ടർ കൊണ്ടാണ് പോകുന്നത് ഒക്കത്തില്ല. അന്ന് ശിബിച്ചാൻ വണ്ടി ഓടിക്കും, അന്ന് ശിബിച്ചാൻ ഞാൻ ഇത്ര ഇല്ലായിരുന്നു, ശിബിച്ചാൻ വണ്ടി ഓടിക്കും, ഞാൻ പുറകിരിക്കും, മല്ലപ്പള്ളി ചെന്ന് പാസ്റ്റർ വി എ തോമസ് കേരളക്കരയിൽ അന്നത്തെ ഏറ്റവും പ്രസംഗം വലിയ പ്രസംഗം അദ്ദേഹത്തെ നടത്തിയിരുത്തും. ഒരു സ്കൂട്ടറെ വരുന്ന വഴിയാണ് ഞങ്ങൾ മൂന്നിനോട് വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മനസാക്ഷി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഒരു ചതുരക്കട്ട പോലെ നിങ്ങൾ സങ്കല്പിക്കാൻ പറഞ്ഞു. ഇതൊരു ദണ്ഡ ഒരു ഇത് പ്രമാണമാണ് കേട്ടോ, ഇത് പ്രമാണമേ, ഇത് മനസാക്ഷിയാണ്, ഇതൊരു പ്രമാണമാണ്, പ്രമാണം പാടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ വന്ന് തട്ടിപ്പിക്കും ഈ പ്രമാണം, ഒരു തെറ്റി പാവം ചെയ്യാൻ തുടങ്ങുക. അപ്പൊ എന്ത് ചെയ്തു മനസാക്ഷി വന്ന് തട്ടി നിന്നു, ചെയ്യാനൊക്കത്തില്ല.
പ്രമാണം ലംഘിച്ചു, പാടില്ല പാടില്ല എന്ന് പ്രമാണം പറഞ്ഞു. അപ്പൊ മനസ്സാക്ഷി പറഞ്ഞു എന്ത് ചെയ്യാം, തെറ്റ് ചെയ്യാൻ ആഗ്രഹം, പക്ഷേ ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ പല വർഷം തട്ടി 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 ഈ മൂനെ എങ്ങ് പോവും, ഒന്ന് തെറ്റി. പിന്നെ അടുത്ത പ്രാവശ്യം വന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോഴും മനസ്സാക്ഷി എന്ത് ചെയ്തു, ഈ പ്രമാണത്തെ തട്ടി നിന്നു. അങ്ങനെ പല പ്രാവശ്യം തട്ടിയപ്പോ തേഞ്ഞത്, അത് പോയി. പിന്നെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ തട്ടി, ഇത് കുറച്ചിപ്പം ആദ്യം പാടില്ലെന്ന് വെക്കും, പിന്നെ എന്ത് ചെയ്യും, പല പ്രാവശ്യം തട്ടിയ മനസ്സാക്ഷി പോകും. അങ്ങനെ ഇത് ഇപ്പൊ ഈ നാല് മൂലയെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പ്രമാണത്തെ തട്ടത്തില്ല. അദ്ദേഹം പറഞ്ഞു അതാണ് മനസ്സാക്ഷി തർപ്പിച്ചു പോയവർ, കാരണം ഇന്ന് പ്രമാണം എന്ന് പറഞ്ഞവർക്ക് ഇത് വിഷയം അല്ല. ഒരു വലിയ കോടതിയ മനസ്സാക്ഷി. ഓക്കെ, മൂന്നാമത്തെ ചരിത്രം. എന്താ ചരിത്രം? വിശുദ്ധ ബൈബിൾ നേടികൾ നോക്കിക്കെ, നമുക്കറിയാം നാലാം അധ്യായം വായിച്ചാൽ, ദാനിയേൽ പ്രവചനം നാലാം അധ്യായം വായിച്ചാൽ, പുല്ല് തിന്ന ഒരു നെബുക്കദ്നേസറെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇല്ലേ? ബൈബിളിലെ താളുകൾ നോക്കിയാൽ, ദാനിയേൽ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും ഒക്കെ നോക്കിയാൽ, എസ്രാ നെഹെമ്യാവ് പുസ്തകങ്ങൾ നോക്കിയാലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ജനം ബാബിലോൺ പ്രവാസത്തിലായിരുന്നു. മനോഹരമായി ദാവീദ് ഹൃദയത്തിൽ നിന്ന് 132 സങ്കീർത്തനം വായിച്ച് കണ്ണുനീരോട് ആർക്ക് അല്ലാതെ ആർക്കും തീർക്കാൻ കഴിയില്ല കേട്ടോ. 132 സങ്കീർത്തനം ദാവീദ് പറയാണ്, പുൽപ്പുറത്ത് നിന്ന് സിംഹാസനത്തിൽ ദൈവം കൊണ്ടുവന്നു, ഞാൻ എന്റെ പള്ളിമത്തെ കിടക്കുന്നു, എനിക്ക് പരിവാരങ്ങളുണ്ട്, ഞാനിത് വീഞ്ഞു കുടിച്ചാൽ പോലും പാനപാത്രവാഹനുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, എനിക്ക് വീശുവാൻ ആൾക്കാരുണ്ട്, എല്ലാ സൈന്യ സമേഹനായ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന വ്യക്തിയായി ഞാനിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ആട്ടിടനായ പുൽപ്പുറത്തു നിന്ന് എന്നെ ഉയർത്തി ദൈവം വരെ കൊണ്ടിട്ട് എന്നെ കുലമെന്തുള്ളൂ, ഞാനെന്തുള്ളൂ എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ട്. അദ്ദേഹം നോക്കിയപ്പോൾ ദൈവത്തിന്റെ പെട്ടകം തിരശീലയ്ക്കകത്തിരിക്കുകയാണ്. ന്യായാധിപന്മാരുടെ 20 കാലഘട്ടം, ശൗലിന്റെ 40, ദാവീദിന്റെ കാലഘട്ടം, കുറഞ്ഞത് 250-300 വർഷമാകുന്നു. ദൈവത്തിന്റെ ആലയം 300 എവിടെ ഇരിക്കുക? 250-300 എവിടെ ഇരിക്കുന്നു? തിരശീലയ്ക്കകത്തിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആരും ഗവനിക്കുന്നില്ല. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നു, പക്ഷേ ദൈവം എന്നെ ഉയർത്തിയ ദൈവത്തിന്റെ പെട്ടകം എവിടെ ഇരിക്കുന്നു? തിരശീലയിലിരിക്കുന്നു. ഇത് പറ്റില്ല. 132 സങ്കീർത്തനം ഹൃദയത്തിന്റെ ആ ചാരിച്ച് പുറത്തു വന്നതാ, യഹോവയ്ക്ക് ഒരു ആലയം പണിയും വരെ ഞാൻ എന്റെ ശയ്യമയിൽ കയറി കിടക്കുകയില്ല, ഞാൻ കൺപോളെ ഉറക്കം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ദാവീദ് യഹോവയ്ക്ക് ആലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്ത് ശ്രദ്ധിക്കണേ നിങ്ങൾ, കാലം മുന്നോട്ട് പോയി, പിന്നെ രാജാക്കന്മാർ പലരും വന്നു. സിദക്കിയാവിന്റെ കാലഘട്ടത്തിൽ ആലയം എന്ത് ചെയ്തു? നെബുക്കദ്നേസർ തകർത്തു, അതിന്റെ അടിവാരം വരെ, അസ്ഥിവാരം വരെ തോട്ടിക്കളഞ്ഞു. പൊൻവെള്ളി പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ ബെൽസസറും കൂട്ടർ എന്ത് ചെയ്യുക? മഹത്ത് കൂടെ തിന്നു കുടിക്കുക. മെനമെന തക്കൽ ഉഫർസീൻ എന്ന സംഗതി അവിടെ കേട്ടു, കണ്ടു, എടുത്തു കണ്ടു. അവരെ പാടിപ്പോയി, അവരെ ഭരണവും പോയി. മേജാപാസ് പിന്നെ വന്നു, കാര്യമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആലയം പണിയാനുള്ള ഒരു ഭക്തന്റെ ദർശനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ ആലയ സങ്കല്പം പിൽക്കാലത്തെ ജനം പവിത്രതയോട് കരുതാതിരുന്നത് കൊണ്ട് ദൈവം ചെയ്തു തകർത്തു കളഞ്ഞു ആലയം പോയി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചരിത്ര സ്മാരകങ്ങൾ. ചരിത്രം 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 നോക്കിയാൽ അവിടെ ദൈവത്തിന്റെ ന്യായപതിയുടെയും അനുഗ്രഹത്തിന്റെയും കരസ്പർശനം കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ഒത്തിരി ഒത്തിരി സ്തംഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യയെ നോക്കി ഉപ്പുതൂട് പോലെ നിൽക്കുന്നു അല്ലേ? ധാരാളം ആൾക്കാരെ, ശിംശോരെ നമുക്ക് ഒരു പാഠം പഠിക്കാനുണ്ട്, ശമുവേൽ ശലോമോനെ നോക്കി പാഠം പഠിക്കാനുണ്ട്, ചരിത്രമെല്ലാം. ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കിക്കോ. ദാനിയേൽ 2:20-22 വരെ മനോഹരമായ വാക്യങ്ങളാണ്. ദാനിയേൽ 2:20-22 വരെ ദൈവം ഒരുവനെ സിംഹാസനം ഇരുത്തുന്നു, അവിടുന്ന് താഴെ കളയുന്നു, അഗോചരമായത് പുറത്തു കൊണ്ടുവരുന്നു, സീസൺസ് കാലഘട്ടങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവം ആരാ എന്ന് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഹിസ്റ്ററിയ ചരിത്രം നമുക്ക് ചില കാര്യം സാക്ഷിക്കുന്നുണ്ടല്ലേ അല്ലേ? ഇതെല്ലാം എന്താണ്? കോമൺ റെവലേഷൻ ആണ്, പൊതുവെളിപ്പാടാണ് ദൈവത്തിന്റെ. ഇതെല്ലാം കാണുമ്പോൾ, പ്രകൃതി കാണുമ്പോൾ, അതുപോലെ തന്നെ മനസാക്ഷി പ്രമാണത്തിന് മുമ്പ് നിൽക്കുമ്പോൾ, ലോകത്തിലെ ചരിത്രം നോക്കുമ്പോൾ, ഇവിടെല്ലാം ദൈവത്തിന്റെ വ്യക്തമായ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. ഗ്രഹിക്കണം, ദൈവം ഉണ്ടെന്ന് ഗ്രഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഭാഗം അത് പറയാം, നിർത്താം. രണ്ടാമത്തെ സ്പെഷ്യൽ റെവലേഷൻ, സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ പ്രമാണം അത് ഒന്നാണ്, വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ, വേർഡ് ഓഫ് ഗോഡ്. എന്താ വേർഡ് ഓഫ് ഗോഡ്? റെവലേഷൻ. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗോഡ് ടു ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയാം. ദ മെസ്സേജ് ഓഫ് ഗോഡ് ടു ദ ലോസ്റ്റ് വേൾഡ്, നഷ്ടപ്പെട്ട ലോകത്തിലുള്ള ദൈവത്തിന്റെ സന്ദേശം, അതാണ് വിശുദ്ധ ബൈബിൾ. അല്ലെങ്കിൽ ഗോഡ്സ് ഹാർട്ട് ടു ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയാം, നഷ്ടപ്പെട്ട ലോകത്തിനുള്ള ദൈവത്തിന്റെ ഹൃദയം, അതാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് തിമത്തിയോസ് 1:16 വായിക്കുന്നുണ്ട്. 1 Timothy 3:16, ഓൾ സ്ക്രിപ്റ്റേഷൻ ഹാസ് ഗോഡ് ബ്രീത്ത്, ഇറ്റ് ഇസ് പ്രോഫിറ്റബിൾ ടു ടീച്ചിങ്, റിപ്രോച്ച്, കറക്ഷൻ ആൻഡ് പ്രാക്ടീസ് ഇൻ റൈച്ചസ്നസ്. അല്ലേ? എല്ലാ തിരുവിഴുത്തും ദൈവനിശാസ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ മനുഷ്യ സകല സ്ഥല പ്രവൃത്തിനും വക പ്രാപിച്ച് തികഞ്ഞവനാകണതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും അതുകൊണ്ട് പ്രയോജനമുള്ളതാണ്. ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഗോഡ് ഗോഡ് ബ്രീത്ത്, ദൈവം ഉച്ഛസിച്ചതാണെന്ന് അർത്ഥം. ദൈവവചനത്തിന് ദൈവത്തോളം പ്രാധാന്യമാണ്, കാരണം ദൈവം തന്ന സന്ദേശമാണ്. ഗോഡ്സ് മെസ്സേജ് ടു ദ ലോസ്റ്റ് വേൾഡ്, നഷ്ടപ്പെട്ട ലോകത്തിനുള്ള ദൈവ സന്ദേശം. ഇതാണ് ദൈവ വെളിപ്പാട്. ഇതിലേക്ക് നോക്കിയാൽ ദൈവത്തെ നമുക്ക് കാണാം കേട്ടോ. അതുകൊണ്ടാണ് തിരുവരുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. എങ്ങനെ വായിക്കണം, എങ്ങനെ വായിക്കണം? ഒന്നാം സങ്കീർത്തനം, നിന്റെ ന്യായ പ്രമാണത്തിൽ ഒരു ഭാഗം വരാനുണ്ട്. സന്തോഷിച്ച് ചില സമയത്തൊക്കെ നമ്മൾ വായിക്കായിരുന്ന കരയും, നമ്മള് സന്തോഷിക്കും, തുള്ളിച്ചാടും, പിന്നെ എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല, ആരും വന്ന് വിളിച്ചാൽ ദേഷ്യം വരും ഇല്ലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ കടന്നപ്പോഴാണോ തോന്നിയത്? സങ്കീർത്തനം വായിച്ചില്ലല്ലോ. 23-ാം സങ്കീർത്തനം നമ്മൾ എന്ത് ചെയ്യാ, കാണാപ്പാടം വായിച്ചു. അങ്ങനെയാണോ? ഒരിക്കലും വായിക്കരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ദൈവമെല്ലാം കാണുന്നുണ്ട് കേട്ടോ, ദൈവമെല്ലാം കാണുന്നുണ്ട്. കടന്നു കഴിഞ്ഞപ്പോൾ ഓർത്തുള്ള ഒരു കൊച്ചു പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ ദൈവം അറിയുന്നുണ്ട്. അയ്യോ, അതൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ബൈബിൾ വചനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്ദേശമാണത്. അതുകൊണ്ട് ഇരുവചനത്തിന്റെ ഏടുകളിലേക്ക് നോക്കിയാൽ ദൈവത്തെ നമുക്ക് കാണാം. അത് നമുക്ക് പിന്നെ പഠിക്കാം. രണ്ട് ജീസസ് ക്രൈസ്റ്റ്, അവർക്ക് കുറെ കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് നമുക്ക് അടുത്ത ഞായറാഴ്ച പറയാം, ഇപ്പൊ നമുക്ക് അടുത്ത പാച്ച് കയറാറായി. യേശുക്രിസ്തു ആണ് രണ്ടാമത്തെ സ്പെഷ്യൽ റെവലേഷൻ. യേശുക്രിസ്തു ശമരിയ പട്ടണത്തിൽ, യേശു ശമരി ചെന്നപ്പോൾ 4:34 വാക്യം, യോഹന്നാന സുവിശേഷം 4:34 വാക്യം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, ശിഷ്യന്മാരോട് പറയാണ്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പൊ ശമരിയസ്ത്രീയെ സംഭാഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരെ പട്ടണത്തിൽ എന്ത് ചെയ്തു, ഭക്ഷണം വാങ്ങാൻ പോയി. തിരിച്ച് കർത്താവിന് പാഴ്സലുമായിട്ട് വരിക, തെറ്റുന്നില്ല കേട്ടോ, കർത്താവിന് പാഴ്സലുമായിട്ട് അവർ വരിക. അപ്പൊ കർത്താവ് പറഞ്ഞു, ഗുരു ഇതാ ഭക്ഷണം എന്ന് പറഞ്ഞു. ഉടൻ ആഹാരം എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ ഉണ്ട്. അപ്പൊ അവർ വിചാരിച്ച ആരാണ് ഭക്ഷണം കൊണ്ട് കൊടുത്തതാണ്, വിശുദ്ധീകരണം കൊടുക്കുകയാണ്, എന്നെ അയച്ചവൻ ഇഷ്ടം ചെയ്ത് അവന് വേല തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. ആ വാക്യം നിൽക്കട്ടെ, ഇന്ന് വിശദീകരിക്കത്തില്ല, അടുത്ത ആഴ്ച വിശദീകരിക്കാം, അടുത്ത ഞായറാഴ്ച വിശദീകരിക്കാം. ഇനി കൊലോസ്സിലേഖനം 1:15, അവിടെ കുറച്ച് തിയോളജിക്കൽ പ്രശ്നമുണ്ട്, യഹോവാസാക്ഷികളെ പിടിക്കേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രത്യേക ബോധപൂർവ്വം തന്നെ അത് ചേർത്തിരിക്കും, കാരണം അകത്ത് ഇന്നോട് കയറും പോകട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർന്ന് പോകട്ടെ. കൊലോസ്സിയർ 1:15 അവിടെ ഇങ്ങനെ വായിക്കുന്നു, കൊലോസ്സിയർ 1:15, കൊലോസ്സിയൻസ് 1:15,
അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു.
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇമേജ് ഓർ സ്റ്റാച്യു, വേറെ പരിഭാഷ മക്കളെ നിങ്ങളുടെ ബൈബിളിൽ കാണും, സ്റ്റാച്യു എന്ന് കാണാം, ഇമേജ് എന്ന് കാണാം, പിന്നെ ചിലപ്പോൾ കാണാം ഇൻപ്രിന്റ് അങ്ങനെ ഒരു വാക്കോ ചിലപ്പോൾ കാണാം, ഏതെല്ലാം വേർഷനും കാണുന്നത്. കൊലോസ്യൻസ് 1:15, അപ്പം നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സ്റ്റാച്യു, ഇമേജ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്, സ്റ്റാച്യു. ഇതൊക്കെ എന്ത് അർത്ഥം നടക്കുന്നറിയോ, കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇമേജ്, സ്റ്റാച്യു, ഒരു സ്റ്റാച്യു കൊണ്ട് നമുക്ക് അറിയാതെ ആരാണ് എന്ന് പറഞ്ഞാല്, അദൃശ്യനായ ദൈവത്തെ യേശു ക്രിസ്തു എന്ത് ചെയ്യുക, പ്രതിബിംബിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്, ഇമേജ്, സ്റ്റാച്യു. അതേ കാര്യം തന്നെയാണ് കർത്താവ് യോഹന്നാൻ 4:34 പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം, എന്താ ഇഷ്ടം എന്നൊക്കെ ഞാൻ അടുത്താഴ്ച പറയാം, ഇഷ്ടം ചെയ്ത് വേല നിൽക്കുക. ഇതപ്പം സത്യത്തിൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഒരു പ്രത്യേക വെളിപ്പാടാണ്. പക്ഷെ മൂന്നൊരു കാര്യമുണ്ട്, ഇന്ന് നമുക്ക് കിട്ടുന്ന ഏതൊരു വെളിപ്പാടും, ദൈവദത്തമായ ഏതൊരു വെളിപ്പാടും ദൈവം നമുക്ക് എന്ത് ചെയ്യാം, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ഒറ്റ കാര്യം പറഞ്ഞു നോക്കിയാം, ഇന്ന് കിട്ടുന്നതെല്ലാം വെളിപ്പാടാണെന്ന് എങ്ങനെ അറിയാം, രാത്രി കണ്ട ഒരു ദർശനം അത് ദൈവം നന്നാണെന്ന് എങ്ങനെ അറിയാം, ഒറ്റ പദം പറഞ്ഞു നിർത്തുകയാണ്. അതിന് ആവശ്യം വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. ദൈവം തന്നൊരു വെളിപ്പാട് നമുക്ക് കിട്ടിയാൽ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ കാണുന്നതല്ലേ, ബോധപൂർവം കാണുന്നതാണ് വെളിപ്പാട്. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്, ദർശനം, ഉറക്കത്തിൽ ഒരു ദർശനം നമുക്ക് കിട്ടി, അത് ദൈവം തന്നതാണോ എന്ന് എങ്ങനെ അറിയാം. ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ബൈ ഗോഡ്, ദർ വിൽ ബി എ ഹോളി ഡിസ്റ്റർബൻസ്, ദർ വിൽ ബി എ ഹോളി ഡിസ്റ്റർബൻസ്, ഒരു വിശുദ്ധമായ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകും. അങ്ങനെയുണ്ട്, ജാതി രാജാക്കന്മാരായാലും ഉണ്ടായിട്ടുണ്ട്. രാജാക്കന്മാർക്ക് ഫറവോന് വെളിപ്പാട് ഒരു ദർശനം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഉറക്കം പോയി. ദാനിയേലിന് ദർശനം കിട്ടിയപ്പോൾ ഇതെന്തായും ഇതൊരു ഒരു ഒരു ഇത് വരും. അപ്പോൾ ദൈവം തന്നൊരു ദർശനം ഉണ്ടെങ്കിൽ അതിന് പിന്നെന്തുണ്ടാകും, ഒരു ഹോളി, വിശുദ്ധമായ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഓർത്തോണം അത് ദൈവം തന്നതാണ്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് വെളിപ്പാടിനെ കുറിച്ച് ചിന്തിച്ചത് പ്രധാനമായിട്ടും അതിലെ കോമൺ ആൻഡ് സ്പെഷ്യൽ. കോമൺ മൂന്ന് കാര്യം പറഞ്ഞു, നേച്ചർ 2, കോൺഷ്യസ് മൈൻഡ് 3, ഹിസ്റ്ററി. സ്പെഷ്യൽ വെളിപ്പാടിൽ രണ്ട് കാര്യം പറഞ്ഞു, മൂന്ന് കാര്യം പറഞ്ഞു, വേർഡ് ഓഫ് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ആൻഡ് റെവലേഷൻസ് ആൻഡ് റെവലേഷൻ ഓഫ് ഡ്രീം കാര്യങ്ങൾ. ഇന്ന് രാത്രി നമുക്ക് രണ്ട് ദിവസത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. കർത്താവേ, നിന്നെ കൂടുതൽ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ തന്നെ അനുഗ്രഹിക്കട്ടെ.